കൃഷ്ണ രുദ്രേശ ആരാധ്യനായ ശ്രീ വേണുഗോപാൽ സാർ, എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സന്തോഷത്തോടുകൂടി അതേപോലെ തന്നെ ഒരൽപ്പം ദുഃഖത്തോടുകൂടി ഞാൻ എന്റെ പ്രണാമം അർപ്പിക്കുന്നു. ഈ നാല് ദിവസങ്ങൾ ധാരാളം പേരെ കാണാനുള്ള ഭാഗ്യമുണ്ടായി, ചിരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ധാരാളം പേരുടെ നല്ല വരികള് അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ചെയ്യാറുള്ളത് പോലെ ആ നല്ല വാക്കുകളെല്ലാം ഗുരുവായൂരപ്പന്റെ കാലിലെ പുഷ്പാഞ്ജലിയായിട്ട് അങ്ങോട്ട് അയച്ചു. അത് ഞാൻ സ്വീകരിക്കാറുമില്ല. ആ സന്തോഷം എനിക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്താണ് ഒരൽപ്പം ദുഃഖമുണ്ടെന്ന് പറഞ്ഞത്. ഇന്ന് ഇത് അവസാനത്തെ പ്രഭാഷണമാണ്, അത് ഇന്നത്തോടുകൂടി തീരുകയാണല്ലോ എന്നുള്ളതിലൊരു ദുഃഖമുള്ളൂ. ആ ദുഃഖത്തിലും സന്തോഷമുണ്ട്. നാളെ യാത്രയാവുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാരതീയരോട്, എന്റെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ നാടിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ, നമുക്ക് ജന്മം നൽകിയ പരമപവിത്രമായ ഭാരതത്തിന്റെ വരികൾ പറയുമ്പോൾ, അവര് ഈ ഹാളില് എല്ലാ ദിവസവും 2 മണിക്കൂറിൽ കൂടുതൽ സമയം കൂട്ടുവായ വിടാതെ വാച്ച് നോക്കാതെ അവരിരുന്നു, നിങ്ങളിരുന്നു, അതിന്റെ ആത്മസംതൃപ്തി അത് ഇന്നത്തോടുകൂടി തീരുകയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലും വരാൻ സാധിക്കില്ല. കാരണം എന്റെ ജന്മനാട്ടിൽ ചെയ്തു തീർക്കാൻ ഒത്തിരി ഉണ്ട്. എന്നാ അവസാനത്തെ ശ്വാസമെന്ന് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് ആ നാട്ടിൽ ഒത്തിരി ചെയ്തു തീർക്കാനുണ്ട്. അവിടെയും ആഗ്രഹമുള്ളവരുണ്ട്. കേരളത്തിന്റെ പുറത്തും അങ്ങ് വടക്കേ അറ്റം മുതൽക്ക് തെക്കേ അറ്റം വരെ 103 കോടി ജനതയുടെ അടുത്ത് എത്തണ്ടേ? അതിന് എണ്ണപ്പെടുന്ന ദിവസങ്ങളെ ഉള്ളൂ എങ്കിൽ അതിനു മുമ്പിൽ കുറച്ച് പുഷ്പങ്ങൾ വിതറി വരണം. അതുകൊണ്ട് ഇടയ്ക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞേ ഉള്ളൂ. സന്തോഷമുണ്ട്. ഭാരതീയ പൈതൃകത്തിന്റെ അഗാധ തലത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരംശം, സമയം ഇത് പഠിക്കാൻ വേണ്ടി സാധിക്കണം. സ്വാതന്ത്ര്യം കിട്ടി 57-ാമത്തെ വർഷവും കഴിയാൻ പോകുന്നു. 57 ÷ 20 ഏതാണ്ട് 3 തലമുറ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ച് പഠിക്കാൻ അവസരം ലഭിച്ചില്ല പലർക്കും. നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ച് പഠിക്കണമെന്ന് തോന്നിയില്ല പലർക്കും. നമ്മളുടെ രാഷ്ട്രത്തിന്റെ പൈതൃകം അന്ധവിശ്വാസവും ദുരാചാരവും നിറഞ്ഞതാണെന്ന് തോന്നി പലർക്കും. അങ്ങനെ എല്ലാം തോന്നിയവർക്ക് ഇനിയുമുണ്ട് അവസരം. നമ്മുടെ നാടിന്റെ അറിവ് അസ്തമിച്ചിട്ടില്ല, അസ്തമിക്കുകയുമില്ല. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആത്മസംതൃപ്തിയോടുകൂടി ഞാൻ ഭാരതീയനാണ് എന്ന് ചിന്തിക്കാനും പറയാനും ഉറക്കെ പറയിപ്പിക്കാനും നമുക്ക് സാധിക്കണം. ലോകത്തിന്റെ ഏത് മൂലക്കൽ ജീവിച്ചവനാണെങ്കിലും അവൻ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോൾ, ബോംബെയിൽ ഇറങ്ങുമ്പോൾ, വിമാനത്തിൽ നിന്നിറങ്ങി അവസാനത്തെ സ്റ്റെപ്പ് വെക്കുന്നതിന് മുൻപ് ഭൂമി തൊട്ടൊന്ന് തലയിൽ വെച്ച് നടക്കാൻ സാധിക്കണം. ആ ഭൂമി തൊട്ട് തലയിൽ വെക്കുന്നത് കണ്ടാൽ
കണ്ടു നിൽക്കുന്നവർക്കും നമ്മുടെ രാഷ്ട്രത്തോടുള്ള അഭിമാനവും സ്നേഹവും വളരാതിരിക്കില്ല. അനവധി വാക്കുകൾ കൊണ്ട് വിവരിക്കുന്ന ദേശസ്നേഹം ചിലപ്പോൾ ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കും എന്നെല്ലാം തിരുവനന്തപുരത്ത് ഇറങ്ങാറുണ്ടോ? അന്നെല്ലാം മറ്റൊരു രാജ്യത്തിൽ നിന്നാണ് എന്റെ രാഷ്ട്രത്തിലേക്ക് ഞാൻ വരുന്നത് എങ്കിൽ അവസാനത്തെ ചവിട്ടുപടിയില് ബാഗ് വെച്ച് ഭൂമി മൂന്ന് പ്രാവശ്യം തൊട്ട് തലയിൽ വെക്കുമ്പോഴെല്ലാം എനിക്ക് അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ആരെങ്കിലും വന്ന് എന്റെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോയിട്ട് സാറ് ക്യൂവില് നിൽക്കണ്ട, സാറിന്റെ ഇവിടെ സീല് ഞങ്ങൾ അടിച്ചു തരാമെന്ന് പറഞ്ഞ് അടിച്ച് എന്നെ ഇപ്പുറത്ത് കൂടെ ഗ്രീൻ ചാനലിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എന്നെല്ലാം കാനഡയിലും യു കെയിലും യു എസ് എയിലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലും ഒമാനിലും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ശീലടിക്കാൻ എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തോന്നിയത് ആ മണ്ണ് തൊട്ട് തലയിൽ വെക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നിയ അഭിമാനമായിരിക്കണം. അവർക്ക് എന്നെ അറിഞ്ഞുകൂടാ, എന്നെ അറിയാനുള്ള സാധ്യതയുമില്ല. അത് നമുക്ക് സാധിക്കണം. ഈ ഭാരതത്തെ എതിർക്കുന്നവരും ഭാരതത്തെ അനുകൂലിക്കുന്നവരും ഭാരതത്തെ പുച്ഛിക്കുന്നവരും നമ്മളുടെ സംസ്കാരത്തോട് വിരക്തിയും അതുപോലെ വിദ്വേഷവുമുള്ളവരും അത് പഠിക്കണം, അത് പഠിപ്പിക്കണം. അവർക്ക് വിദ്വേഷമുള്ളത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയെങ്കിലും അത് പഠിച്ചാൽ, ഞാൻ പല ക്ലാസുകളിൽ പറഞ്ഞതുപോലെ പറയാം, നിങ്ങൾക്ക് ഇന്ന് തോന്നുന്ന ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഇന്ന് തോന്നുന്ന അരക്ഷിതാബോധം നിങ്ങൾക്കുണ്ടാവില്ല, ഇന്ന് നിങ്ങൾക്ക് ഒരു നിഷേധാത്മക മനോഭാവമുണ്ടെങ്കിൽ അത് മാറും. ആ നാടിനെ കുറിച്ച് പഠിച്ചാൽ, ആ നാടിനെ കുറിച്ച് അറിഞ്ഞാൽ മറ്റെല്ലാ സംസ്കാരങ്ങളും അസ്തമിച്ചിട്ടും അസ്തമിക്കാതെ കിടക്കുന്ന ഒരു പവിത്രമായ ഭാരതഭൂമി ഒന്ന് രാവിലെയും വൈകുന്നേരവും കണ്ണടച്ച് ഒരു 10 സെക്കൻഡ് ആ ഭാരതത്തിന്റെ ചിത്രം, അവിടെ ജനിച്ച വേദവ്യാസൻ, ബൗദ്ധായനൻ, ആംഗീരസൻ, വിശ്വാമിത്രൻ, വിപ്രലാദൻ, വാൽമീകി തുടങ്ങിയ മഹർഷിമാര്, ചരകൻ, ശുശ്രുതൻ, ആര്യഭടൻ, ഭാസ്കരൻ, പടേശ്വരൻ തുടങ്ങിയ ആചാര്യന്മാര്, പ്രഗത്ഭരായ ആചാര്യന്മാര്, ആ രാഷ്ട്രത്തിൽ ജനിച്ച വീരശൂര പരാക്രമികളായ രാജാക്കന്മാര്, ഇതെല്ലാം ആ രാജ്യത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്, മറ്റ് ഒരു രാജ്യത്തിനും അവകാശപ്പെട്ടതല്ല എന്ന് ഞാൻ പറയുമ്പോൾ 10-15 വർഷം ചരിത്രത്തിന്റെ ഭാഗവും നോക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ആ സന്തോഷത്തിന്റെ വരികൾ മാത്രം പറയാൻ സാധിക്കുന്ന ഭാരതത്തില് 1-2 ദുഃഖത്തിന്റെ വരികളും പറയാനുണ്ട്. ജസ്റ്റ് ഇന്നലെ പറഞ്ഞതുപോലെ ദുബായിയുടെ അത്രയും മാത്രമുള്ള പോർച്ചുഗീസുകാര് ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കി. ചെറിയ രാജ്യമായ ഡെൻമാർക്ക് ഇന്ത്യയെ കീഴടക്കി. വളരെ ചെറിയ രാജ്യമായ ഫ്രാൻസ് ഇന്ത്യയെ കീഴടക്കി. എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള ഇംഗ്ലണ്ടുകാര് ഇന്ത്യയെ കീഴടക്കി. 240 വർഷം വിരലിന്റെ അകത്ത് വെച്ച് പിടിച്ചു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊന്ന് ചിന്തിക്കുക. വികാരമില്ലാതെ ഇത്രയും കോടി ജനത ഒരു കല്ലെടുത്ത് അവരെ എറിഞ്ഞിരുന്നെങ്കിൽ അവർ തിരിച്ച് അടുത്ത കപ്പലിൽ ഇങ്ങോട്ട് വരുമായിരുന്നു. നമ്മളത് ചെയ്തില്ല. നമ്മൾ പരസ്പരം ഭിന്നിച്ചിരുന്നു, അവഹേളിച്ചിരുന്നു, അവഹേളിപ്പിച്ചിരുന്നു, നിസ്സഹകരിച്ചിരുന്നു. ആർക്ക് ദുഃഖം വരുമ്പോഴും ദുഃഖമില്ലാത്ത അവസ്ഥ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. സർവേപി സുഖിന സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേ, അല്ലെങ്കിൽ മാ കശ്ചിത് ദുഃഖമാപ്നുയാത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. പക്ഷെ പലപ്പോഴും നമ്മളത് പ്രവർത്തിച്ചില്ല. നമ്മള് നമ്മളുടെ സഹോദരന്മാർക്ക് ദുഃഖം വന്നപ്പോൾ പലരും കൈകെട്ടി മാറി നിന്ന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് നിസ്സംഗമായ ഒരു മനോഭാവം സൃഷ്ടിച്ചത് കൊണ്ടാണ് AD 711 മുതൽക്ക് 1947 ഡേറ്റ് നിങ്ങൾക്കറിയാം, അന്ന് വരെ നമ്മളെ വിദേശികൾ ആക്രമിച്ചത്. പൈതൃകത്തിൽ അഭിമാനിക്കുന്ന നമ്മള് എന്നും ഓർക്കുക, തമസോമാ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിച്ച നമ്മള് ചില സമയത്ത് ജ്യോതിർമാ തമസോഗമയ എന്ന് പ്രവർത്തിച്ചു. ആ വരി ഞാൻ ആവർത്തിക്കുന്നു, തമസോമാ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിച്ച നമ്മള് പ്രവർത്തിച്ചപ്പോൾ ജ്യോതിർമാ തമസോഗമയ എന്ന് പ്രവർത്തിച്ചു. അത് പണ്ട് മാത്രമല്ല പ്രവർത്തിച്ചത്, ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്, 21-ാം നൂറ്റാണ്ടിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് മാറാൻ ഭാരതീയ സംസ്കൃതിക്ക് കുറവുകളുണ്ടെങ്കിൽ നികത്തണം, കൂടുതലുകളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വിതരണം, തിന്മകളുണ്ടെങ്കിൽ മാറ്റണം, നന്മകളുണ്ടെങ്കിൽ അതാചരിക്കണം. ലോകത്തില് ഏത് രാജ്യത്തില് നന്മകളുണ്ടെങ്കിലും അത് സ്വീകരിച്ച് ഭാരതത്തെ ഉയർത്തുക, ഭാരതത്തിൽ എന്ത് തിന്മകളുണ്ടെങ്കിലും അത് തുടച്ചു മാറ്റാനായി പ്രവർത്തിക്കുക. ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞതുപോലെ സ്വന്തം അമ്മയ്ക്ക് ഏത് രോഗം വന്നാലും അത് ചികിത്സിക്കേണ്ട ധാർമ്മിക ബാധ്യത മക്കൾക്കൊണ്ട്. ആ അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് അതിൽ നിന്ന് തിരിച്ചു പ്രതീക്ഷിക്കാവുന്നത്, മറ്റൊന്നും മക്കൾ പ്രതീക്ഷിക്കരുത്, പ്രതീക്ഷിക്കാറില്ല. അത് മാത്രമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് എന്റെ പ്രിയപ്പെട്ട ഭാരതീയരോട് പറയാനുള്ളത്. ഉണരണം, ഉയരണം. ഭാരതീയരിൽ ആരെങ്കിലും ഒരാൾ കരഞ്ഞാൽ അവന്റെ കണ്ണുനീര് തുടയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരിക്കലും ദൂരെ മാറി നിന്ന് ചിരിക്കരുത്, നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം. വിളക്ക് വെക്കുമ്പോൾ എന്റെ രാജ്യത്തിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും നന്മ വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ആ നാടിനെ കുറിച്ച് അഭിമാനിക്കാൻ സാധിക്കണമെങ്കിൽ ആ നാട്ടില് അഭിമാനിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അറിവുകളുടെ കൂമ്പാരങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം, നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം. അത് നിങ്ങളുടെ ധർമ്മം. ആ ധർമ്മം നിറവേറ്റാതെ വരുമ്പോഴാണ് ജീവിതത്തിൽ പലപ്പോഴും വിരസത അനുഭവപ്പെടുന്നത്. 4 ജപ്പാൻകാര് ഒരുമിച്ച് ചേർന്നാൽ അത് ലോകത്തിന്റെ ഏത് മൂലക്കലാണെങ്കിലും 2 ജപ്പാൻകാരൻ അപ്പുറത്ത് നിൽക്കും, 2 പേരിപ്പുറത്ത് നിൽക്കും. 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരസ്പര ബഹുമാന സൂചകമായി അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ആക്ഷൻ ഉണ്ട്. ആ ആക്ഷൻ അവർ ഡൽഹിയിൽ വന്നാലും ചെയ്യും, ദുബായിൽ വന്നാലും ചെയ്യും, അമേരിക്കയിൽ വന്നാലും ചെയ്യും. അവര് ജപ്പാൻകാരാണ് എന്ന രക്തബന്ധത്തിന്റെ, ദേശബന്ധത്തിന്റെ, മാതൃഭൂമിയുടെ പൈതൃക ബന്ധത്തിന്റെ സിംപ്റ്റം ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ് എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ആ രാഷ്ട്രത്തിലെ ജനത എന്നും പരസ്പരം അനുമോദിക്കുന്നത് കാണാം. ആ രാഷ്ട്രത്തില് നാഗസാക്കിയിലും ഹിരോഷിമയിലും 2 ആറ്റം ബോംബ് വീണ കഥ, ചരിത്രം നമ്മൾ കേട്ടു കാണും. അതിനുശേഷം സംഭവിച്ചത് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ആ 1830 ഡിഗ്രി സെന്റിഗ്രേഡില് കത്തിയ ഭൂപ്രദേശത്തിന്റെ അടുത്തുള്ള ചാരത്തില് ജപ്പാൻകാരടുത്തതിന്റെ പിന്നത്തെ ദിവസം ചെയ്തത് നിരന്തരം ബസ്സുകളില് ആ പ്രദേശത്തെമ്പാടുമുള്ള സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ആറ്റം ബോംബ് വീണ സ്ഥലത്തിന്റെ എത്ര അടുത്തേക്ക് അവർക്ക് വരാൻ അനുമതി ശാസ്ത്രജ്ഞന്മാര് നൽകിയോ അത്രയും അടുത്തു വന്ന് അവര് ഈ കയ്യ് നെഞ്ചത്ത് വെച്ച് വിദ്യാർത്ഥികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചു ജപ്പാൻകാര്. ഈ ആറ്റം ബോംബ് വീണ ചാലത്തിൽ നിന്ന് ഉദയസൂര്യന്റെ നാടായ ജപ്പാനെ ഞങ്ങള് ഉയർത്തി വികസിപ്പിക്കുമെന്ന ആ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. അവരതേപോലെ ചെയ്തു. ഒരു കൊച്ചു രാഷ്ട്രമായ ജപ്പാൻ ശരിക്ക് അഗ്നിപർവ്വതങ്ങൾ കൊണ്ട് പൊട്ടിജ്വലിക്കുന്ന ഒരു രാഷ്ട്രം, ശരിക്ക് പെർമനന്റ് ആയിട്ടൊരു വീട് പോലും വെക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രാഷ്ട്രം ഇന്ന് ലോകത്തെ മൊത്തം വിറപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ കാനഡയിലോ പോയാൽ കയ്യും കെട്ടി റോഡ് സൈഡിൽ നിന്നാൽ നിങ്ങളുടെ മുമ്പിൽ കൂടെ പോകുന്ന 100 വണ്ടികളില് 85 വണ്ടികളെങ്കിലും ജപ്പാനിൽ ഉണ്ടാക്കിയതായിരിക്കും. ഏത് രാഷ്ട്രത്തിൽ പോയാലും, അമേരിക്കയായാലും കാനഡയായാലും ഇംഗ്ലണ്ട് ആയാലും, 85% ഓഫ് ദ ഫോർ വീലേഴ്സ് റണ്ണിംഗ് ഇൻ ദീസ് ഡെവലപ്ഡ് കൺട്രീസ് കം ഫ്രം ജപ്പാൻ. ആ രാഷ്ട്രം ശാന്തമാണ്. ലോകത്തെ ചെറുവിരലില് അവർക്ക് ഇളക്കി മറിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ട്? ശാസ്ത്രത്തിന്റെ വളർച്ച അവിടെ ഉണ്ടായത് എന്തുകൊണ്ട്? ജപ്പാനെ കുറിച്ച് ലോകത്തിലെ ഒരു രാഷ്ട്ര തലവന്മാരും എതിരഭിപ്രായം പറയില്ല. എന്നെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജപ്പാനെ കുറിച്ച് ഏതെങ്കിലും മഹാരാജ്യങ്ങൾ എതിരഭിപ്രായം പറയുന്നത്? ജപ്പാനെ കുറിച്ച് അവര് മറ്റൊരാളെ കൊണ്ട് സംസാരിപ്പിക്കില്ല. അതാണ് ഉദയസൂര്യന്റെ നാടായ ജപ്പാൻ. കത്തിജ്വലിച്ച മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ നാടിന്റെ ആ ചൈതന്യം പോലെ ഒരംശം ഭാരതീയരായ നമുക്ക് നമ്മളുടെ രാഷ്ട്രത്തിൽ നിന്നുയർത്താൻ സാധിക്കണം. ഇത്രയും ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം, ഇനി എനിക്ക് നിങ്ങളോട് പറയാൻ അടുത്തൊന്നും അവസരം കിട്ടില്ല, അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. ഇന്നത്തെ വിഷയം ഇപ്പൊ പറഞ്ഞതുമായി ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ചാൽ അപ്പൊ ഇന്നത്തെ വിഷയത്തിലെ പലതും നിങ്ങൾക്ക് മറന്നുപോകും. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞാൽ, ഓർമ്മിക്കാൻ സാധിക്കുന്നവർ ഓർമ്മിക്കുക, ഓർമ്മിക്കാൻ സാധിക്കാത്തവര് മറക്കാതിരിക്കുക. അതുകൊണ്ട് ഭാരതീയ പൈതൃകത്തിന്റെ അത്യുജ്വലമായ അറിവുകൾ സ്പർശിക്കാത്ത ഒരു മേഖലയുമില്ല. എനിക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നെ അവിടേക്ക് കൊണ്ടുപോയ ഒരാള് ഒരു ഇന്ത്യൻ പ്രൊഫസറെ കാണിച്ച് അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം മാനേജ്മെന്റിൽ ഓക്സ്ഫോർഡിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്, ഇന്ത്യയോട് വളരെ ഭക്തിയുള്ള ആളാണ്. എന്നെ കണ്ട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ മാനേജ്മെന്റ് പുസ്തകങ്ങൾ വല്ലതും എഴുതിയിട്ടുണ്ടോ സാറേ? അതൊന്ന് ഇതിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പലരോടും ചോദിച്ചു, എല്ലാവരും പറയുന്നു അതുണ്ട് ഇതുണ്ട് ഏതുണ്ടെന്ന് ആരും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ഇന്ത്യയിൽ എഴുതിയിരിക്കുന്ന അത്രയും മാനേജ്മെന്റ് പുസ്തകങ്ങൾ ആരെങ്കിലും വേറെ എഴുതിയിട്ടുണ്ടോ? ഭീഷ്മ പിതാമഹൻ 1400 ഉപദേശം മാനേജ്മെന്റിനെ കുറിച്ച് ധർമ്മപുത്രർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വരി, മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ, ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഷടേതേ യത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. 6 ക്വാളിഫിക്കേഷനാണ് ഒരു മാനേജർക്ക്, ഡയറക്ടർക്ക് അല്ലെങ്കിൽ കോർഡിനേറ്റർക്ക് അല്ലെങ്കിൽ ലീഡർക്ക് വേണ്ടത്. ഉദ്യമം, എന്റർപ്രീനർഷിപ്പ്, സാഹസം, ഏത് വെല്ലുവിളിയെയും നേരിടാനുള്ള മാനസികമായ ചങ്കൂറ്റം, ധൈര്യം നമുക്കില്ലാത്തത്, ബുദ്ധി കുറച്ചുണ്ട് ഉപയോഗിക്കാത്തത്, ശക്തി ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കുന്നത്, പരാക്രമം തലശ്ശേരിയിലും കണ്ണൂരും കാണുന്നത്. ഷടേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. ഇവിടത്തെ വരിയുടെ പ്രത്യേകത ഒന്ന് നോക്കുക. ഉദ്യമം, എന്റർപ്രീനർഷിപ്പ്, സാഹസം, അണ്ടർടേക്കിംഗ് എനി ചാലഞ്ച്, ധൈര്യം, കറേജ്, ബുദ്ധി, ഇന്റലക്ച്വൽ ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻസ്, ശക്തി, മസിൽ പവർ, പരാക്രമം, ത്രാഷിംഗ് ഔട്ട് എനി ഓബ്സ്റ്റക്കിൾസ് ദാറ്റ് യു ആർ ഫേസിംഗ് ഇൻ യുവർ വേ, മുമ്പിൽ കാണുന്ന തടസ്സങ്ങളെ തട്ടിത്തെറിപ്പിക്കാനുള്ള കഴിവ്, ഈ ആറ് ക്വാളിഫിക്കേഷൻ എവിടെയാണോ ഉള്ളത്, ഈശ്വരാനുഗ്രഹം അവിടെ ഉണ്ടാകും. തിരിച്ചു ഭീഷ്മർക്ക് പറയാമായിരുന്നു, ഈശ്വരാനുഗ്രഹം എവിടെയാണോ ഉള്ളത് അവിടെ ഈ ആറ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കുമെന്ന് ഭീഷ്മർ പറഞ്ഞില്ല. അപ്പൊ ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ ഇതാണ്. ആ പ്രൊഫസർ, ഓക്സ്ഫോർഡിൽ നിന്ന് ഇറങ്ങി വന്ന പ്രൊഫസർ, സാറ് ഇതുണ്ടെന്ന് കള്ളന്മാര് ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല സാറ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ കള്ളന്മാര്? സാർ ഞാൻ വെറുതെ ഉപയോഗിച്ചതാ. ഏതായാലും ഭീഷ്മോപദേശം നൂറുകണക്കിന് ഉപദേശങ്ങള്, വിദുരോപദേശം, ധൃതരാഷ്ട്രര് കണ്ണു കാണാൻ പറ്റാത്ത ധൃതരാഷ്ട്രര് ദുര്യോധനനെ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി ഈ ധർമ്മപുത്രാദികളെ കാട്ടിലേക്ക് അയക്കുന്ന സമയത്ത് വിദുരനോട് ചോദിക്കുന്നുണ്ട്, വിദുര, ധന്യാത്മൻ, എന്റെ സഹോദര, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? അതിന് നീ എനിക്ക് ആശ്വസിപ്പിക്കുന്ന വിധത്തില് ഉപദേശിക്കണം. 465 ഉപദേശങ്ങളാണ് വിദുരൻ തരുന്നത്. നിങ്ങൾ എന്നെങ്കിലും തിരുവനന്തപുരത്തേക്കോ തൃശൂരോ വരുന്നുണ്ടെങ്കിൽ ആ ഒരു പുസ്തകം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പ്രസിദ്ധീകരിച്ച പല പുസ്തകങ്ങളിൽ ഒരു പുസ്തകം, വിദുരന്റെ ഉപദേശം 465. ഞാൻ പറയാറുണ്ട്, ആ വിദുരന്റെ 465 ഉപദേശം കാറിലിരുന്നോ, ഡ്രൈവ് ചെയ്യുമ്പോഴല്ല, അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും വിമാനത്തിൽ ഇരുന്നോ നിങ്ങളൊന്ന് വായിച്ചാൽ ഈ ഹാർട്ട് ബീറ്റ് നോർമലാകും എന്നുള്ളത് ഉറപ്പാ. 21-ാം നൂറ്റാണ്ടിലേക്ക് ആവശ്യമായ 465 ഉപദേശങ്ങള് ഭാരതത്തിൽ നൽകിയിരിക്കുന്ന രീതി, ഭർതൃഹരിയുടെ 100 ഉപദേശങ്ങള്, ചാണക്യൻ നൽകിയിരിക്കുന്ന 250 ഉപദേശങ്ങള്, ഇതെല്ലാം വായിച്ചാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച മാനേജ്മെന്റ് സബ്ജക്റ്റില് മൊത്തം പഠിച്ചവരെഴുതിയിരിക്കുന്ന പുസ്തകത്തെക്കാൾ എത്രയോ കൂടുതൽ കണ്ടന്റ് ഇത്രയും പുസ്തകത്തിലുണ്ട്. അതിൽ ഓരോ വരിയും നമുക്ക് ഓരോ തീസീസ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിള്. ഇത് ഞാൻ പറയാൻ കാരണം, മറ്റു പല സബ്ജക്റ്റുകളും ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് എടുത്തു, മാനേജ്മെന്റ് സബ്ജക്ട് ക്ലാസ്സിൽ എടുത്തില്ല എങ്കിലും നിങ്ങളോട് പറയുകയാണ്, അതുൾപ്പെടെയുള്ള അറിവ് നമ്മുടെ നാട്ടിലുണ്ട്. ഒരാള് ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അവരൊരാള് ചോദിച്ചു, സർ, വി ആർ ഓൾ ക്രിസ്ത്യൻസ്, വെരി ഫോർച്ചുനേറ്റ്ലി വി ഹാവ് ഗോട്ട് ഓൺലി വൺ ബുക്ക്, അൺഫോർച്ചുനേറ്റ്ലി യു ഹാവ് ഗോട്ട് സോ മെനി ബുക്സ്, നിങ്ങൾക്ക് കുറെ പുസ്തകങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ബുക്ക് ആൻഡ് വെൻ ടു റീഡ് ആൻഡ് വാട്ട് ടു റീഡ്. വി ഹാവ് ഗോട്ട് 10 ടെസ്റ്റമെന്റ്സ്, 10 കൽപ്പനകളുണ്ട്. അതുപോലെ വല്ലത് നിങ്ങൾക്കുണ്ടോ ജീവിതത്തിൽ ഉപദേശിക്കാൻ? 10 കൽപ്പനകൾ ഉണ്ടോ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വി ഹാവ് ഗോട്ട് 10 ടെസ്റ്റമെന്റ്സ് ഇൻ അവർ സിസ്റ്റം. അപ്പൊ ആദ്യം അദ്ദേഹം പറഞ്ഞത്, whomsoever is interested in learning about India, you should teach that 10 points to them. That is what is required in the modern period. Remembering everything is very difficult. English മനസ്സിലാകാത്ത കുറച്ചേ പറയുന്നുള്ളു, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ ഒരിക്കലും പറയാതെ നാളെ പറയാം ഇംഗ്ലീഷില്, ബാക്കിയുള്ളത് ഇന്ന് മലയാളത്തിൽ പറയാം. ഈ 10 കൽപ്പനകള് നാട്ടിലുള്ളതുണ്ടോ? ഏതായാലും ഓൺലൈൻ ടിവിയിൽ കൊടുക്കുന്നത് കൊണ്ട് 10 കൽപ്പനകളും അവിടെ ഇരുന്ന് വിവരിച്ചു. അത് മുഴുവനും കേട്ടതിന് ശേഷം തൊട്ട് ഇപ്പുറത്തുണ്ടായിരുന്ന സോഷ്യൽ വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർമാര് പറഞ്ഞു, വി വാണ്ട് ടു ഇൻകോർപ്പറേറ്റ് ദീസ് 10 ടെസ്റ്റമെന്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ അവർ മാനേജ്മെന്റ് ബുക്ക് ബിക്കോസ് ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ്, ഇറ്റ് ഗിവ്സ് കംപ്ലീറ്റ് കവറേജ് ഓഫ് ഹ്യൂമൻ ലൈഫ്, സോ വി വുഡ് ലൈക്ക് ടു പുട്ട് ദാറ്റ് വൺ. അവിടെ ഇരുന്ന് 6 മണിക്കൂർ ഇന്റർവ്യൂ നടത്തി ഒരു ചാപ്റ്റർ അവര് ഈ 10 കൽപ്പനകള് അവരുടെ പുസ്തകത്തില് അപ്രോച്ച്മെന്റ് ഓഫ് സോഷ്യൽ മാനേജ്മെന്റിൽ അവർ കൊടുത്തിട്ടുണ്ടായി. ആ 10 കൽപ്പനകളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരല്പം ബോറിംഗ് ആണ്, ആരെങ്കിലും ഒരാള് കൂട്ടുവായ വിട്ടാൽ ആ സബ്ജക്ട് മാറ്റിക്കോളാം, കൂട്ടുവായ വിടുന്നത് വരെ ഞാൻ ആ സബ്ജക്റ്റിലൂടെ പോകാം. അത് നമ്മളുടെ ജീവിതത്തിൽ പ്രയോജനമുള്ളതാണ്. യോഗശാസ്ത്ര എന്ന് പറഞ്ഞ ആറ് ദർശനങ്ങൾ ഉള്ളതിൽ ഒരു ദർശനം പതഞ്ജലി മഹർഷി 23-24 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഒരു ദർശനമുണ്ട്. ആ ദർശനത്തില് അഷ്ടാംഗ യോഗ ദർശനമാണ്. അഷ്ട അംഗം, എട്ട് ഭാഗങ്ങളാണ് അതിലുള്ളത്. അതിലെട്ടെണ്ണമുള്ളതിൽ ഒന്നാമത്തേത് യമം, രണ്ടാമത്തേത് നിയമം, മൂന്നാമത്തേത് ആസനം, നാലാമത്തേത് പ്രാണായാമം. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധ്യാന, ധാരണ. ചിലപ്പോ തിരിച്ചു പറയും, ധാരണ, ധ്യാന, സമാധി. ഒരിക്കൽ കേട്ടാൽ മതി, ഓർമ്മിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ആദ്യത്തെ രണ്ടെണ്ണമുണ്ട്, അത് ഓർമ്മിക്കണം. യമ, നിയമങ്ങള്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തില്, ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തില്, ഓരോ കുടുംബാംഗത്തിന്റെയും ജീവിതത്തില് നിങ്ങൾ എവിടെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ യമനിയമങ്ങള് നിങ്ങൾക്കെന്നും ഒരു തണൽ മരത്തിന്റെ തണൽ പോലെ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നതായിരിക്കും. ആ യമനിയമത്തില് യമം എന്ന് പറയുന്നതിൽ അഞ്ചെണ്ണമുണ്ട്, നിയമം എന്ന് പറയുന്നതിലും അഞ്ചെണ്ണമുണ്ട്. 5+5 അതാണ് യമനിയമങ്ങൾ എന്ന 10 കൽപ്പനകൾ. അത് ഒരു 10 പ്രാവശ്യം അറിഞ്ഞുകൊണ്ട് ബോറടിക്കാത്ത വിധത്തിൽ ആവർത്തിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? ഇവിടെ നിന്ന് നിങ്ങള് വീട്ടിലേക്ക് പോയി ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ 10 എണ്ണവും ചോറിന്റെ അകത്തായാലും നാളെ രാവിലെ അതൊന്ന് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് 10 പ്രാവശ്യം 10 എണ്ണം റിക്കളക്ട് ചെയ്യുന്നുണ്ടാവും. അതിലൊന്നാമത്തേത് അഹിംസ. നിങ്ങളെന്ന മനുഷ്യനിൽ നിന്ന് മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന ഒരു കാര്യവും ഉണ്ടാകരുത്. നമ്മള് വാക്കുകൊണ്ട് പലരെയും വേദനിപ്പിക്കാറുണ്ട്. പലരും വേദനിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷിക്കാറുണ്ട്. അല്പം കൂടി തനിക്ക് ഷാർപ്പായിട്ട് പറയായിരുന്നു എന്നും പറയാറുണ്ട്. അതൊന്ന് സ്വയം ലഭിക്കുന്നു എന്ന് വിചാരിക്കുക. ഇംഗ്ലീഷില് 2 വാക്കുകളുണ്ട്, കുറെ വാക്കുകളുണ്ട്, നമുക്കിപ്പൊ ആവശ്യമുള്ളത് 2 എണ്ണം. ഒന്ന് സിംപതി, അർത്ഥം നിങ്ങൾക്കറിയാം, സിംപതി. 2 എംപതി. സിംപതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് തോന്നുന്ന ദയ, കാരുണ്യം. എംപതി എന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്ഥാനത്താണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് എങ്ങനെ അത് അനുഭവപ്പെടും എന്ന് സ്വയം ചിന്തിക്കാം. ഒരാള് മറ്റൊരാളെ ചീത്ത പറയുമ്പോൾ ആ ചീത്ത കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ വികാരം നിങ്ങൾക്കറിയാൻ എളുപ്പമാർഗമാണ് എംപതി എന്ന വാക്കിലൂടെ വിവരിക്കുന്നത്. ആ നെഗറ്റീവ് കേൾക്കുന്ന വ്യക്തിയുടെ സ്ഥാനത്ത് ഞാനാണെന്ന് വിചാരിക്കുക. വിചാരിച്ചാ മതി, അതിനപ്പുറത്തേക്ക് പോകരുത്. അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾക്ക് ആ ഫീലിംഗിന്റെ ഒരു അംശം അനുഭവപ്പെടും. സിനിമ കാണുമ്പോൾ ചിലപ്പോ ചില സീൻ വരും. ആ സീനില് ഹിസ് ഹൈനസ് അബ്ദുള്ളയില് മോഹൻലാലിന്റെ സ്ഥാനത്ത് നിങ്ങളാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. കുറച്ചു നേരത്തേക്ക്, 2-3 മണിക്കൂർ നേരത്തേക്ക് വിചാരിച്ചേക്കേണ്ട. അപ്പുറത്ത് ഭാര്യയും ഇപ്പുറത്ത് മക്കളും ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. ഏതായാലും നിങ്ങളാണെന്ന് വിചാരിക്കുക. എത്ര ഭംഗിയായിട്ട് ആ സിനിമ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന അറിയാമോ? മായമ്മയുടെ സീരിയലില്ലേ സ്ത്രീ ജന്മം, ഏതോ ഒരു ജന്മം എന്ന് പറഞ്ഞുകൊണ്ട് ആ മായമ്മയുടെ അമ്മായി അമ്മയുടെ ശകാരം മുഴുവനും കേൾക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് വിചാരിക്ക, അപ്പോഴാ നിങ്ങൾക്ക് ആ സീരിയൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്ര ഭംഗിയായിട്ടാ എൻജോയ് ചെയ്യ. ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ അർജുനനോട് ഈ 630 പരം ശ്ലോകങ്ങള് വിവരിച്ചു കൊടുക്കുന്ന സ്ഥാനത്ത് അർജുനന്റെ തൊട്ടടുത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഭഗവത്ഗീത കുറെ കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ എമ്പതി പോലെ, ആ എംപതറ്റിക്കൽ എക്സ്പ്ലനേഷൻ പോലെ, ഒരു പക്ഷെ ഞാൻ ഉപയോഗിച്ച ഇംഗ്ലീഷ് വാക്ക് കറക്റ്റ് അല്ലായിരിക്കാം, അതുപോലെ അഹിംസ എന്ന പദത്തിലൂടെ നാം എന്നും ചിന്തിക്കേണ്ടത് മറ്റൊരുവനെ വേദനിപ്പിക്കുമ്പോൾ അവനിലുണ്ടാകുന്ന വേദനയുടെ ഡെപ്ത് ഒന്ന് സ്വയം അറിയാൻ ശ്രമിക്കുക. അതറിയാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് മറ്റൊരുവനെ വേദനിപ്പിക്കണമെന്ന് തോന്നില്ല. എന്നും നോക്കുക, ഒരു സർദാർജിയുടെ ജീവിതം, ഒരു സർദാർജി 99% സർദാർജിമാരും അവരെന്നും പോസിറ്റീവായിട്ടേ സംസാരിക്കുള്ളൂ. ഭാരതത്തില് പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന, പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു വിഭാഗം ജനതയുണ്ടെങ്കിൽ അത് സർദാർജിമാരാണ്. 99% വെരി വെരി റെയർലി അവര് അപ്സെറ്റ് ആകും, നെഗറ്റീവ് പറയും. അത് അവരുടെ ജന്മ സ്വഭാവമാണ്. ഏതോ ഒരു പ്രത്യേകത കൊണ്ട് അവർ മറ്റൊരുവനെ വേദനിപ്പിക്കില്ല. അങ്ങനെ നമ്മളുടെ ജീവിതത്തില് ഒരു ഭർത്താവ് തീരുമാനിക്കുകയാണ് എന്റെ ഭാര്യയെ ഞാൻ വേദനിപ്പിക്കില്ല, ഭാര്യ തീരുമാനിക്കുകയാണ് എന്റെ ഭർത്താവിനെ വേദനിപ്പിക്കില്ല, ചിരിയൊക്കെ ആവാട്ടോ, കൂടുതൽ പാടില്ല, വേദനിപ്പിക്കില്ല. അച്ഛനും അമ്മയും തീരുമാനിക്കുകയാണ് പരിധിക്കപ്പുറം മക്കളെ വേദനിപ്പിക്കില്ല, മക്കൾ തീരുമാനിക്കുകയാണ് അച്ഛനും അമ്മയും വേദനിപ്പിക്കില്ല, അവർക്ക് വേദന ഉണ്ടാക്കില്ല. ഇതൊന്ന് ചിന്തിച്ചു ഒന്ന് വിചാരിക്കുക, എത്ര എളുപ്പമാണ് ഒരു വാക്ക്, ഒരു ചിന്ത, ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്രവൃത്തി ഏതും മറ്റൊരുവന് വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒന്ന് വിഡ്രോ ചെയ്യ, ഒരു സെക്കൻഡ് നേരത്തേക്ക് വിഡ്രോ ചെയ്യ, യു വിൽ ബി എ ഡിഫറെന്റ് പേഴ്സൺ. ചിലപ്പോ സൈക്കോളജിസ്റ്റുമാർ പറയാറുണ്ട്, 99% ആത്മഹത്യയും ഇല്ലാതെയാക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ജംഗ്ഷനില് ആ സെക്കൻഡില് ആരെങ്കിലും ഒരാള് വന്ന് പുറകിൽ തട്ടി, എന്റെ മോനെ നീ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്, അങ്കിളില്ലേ മോന്റെ കൂട്ടത്തില് എന്ന് ഒരു വരി പറഞ്ഞാൽ ആ വ്യക്തി പിന്നെ ആത്മഹത്യ ചെയ്യില്ല. കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും നടക്കുന്ന ആത്മഹത്യക്ക് ഈ ഒരു വാക്ക് കൊണ്ട് ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്ന് ലോകമെമ്പാടുമുള്ള മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അതേപോലെയാണ് വാക്കുകൊണ്ട് വേദനയുളവാക്കുന്ന, പ്രവൃത്തി കൊണ്ട് വേദനയുളവാക്കുന്ന, മറ്റേതെങ്കിലും ആക്ഷൻ കൊണ്ട് വേദനയുളവാക്കുന്ന കർമ്മം ഒഴിവാക്കുക. അഹിംസ, രണ്ടാമത്തെ പോയിന്റ്. സത്യം, വെറുതെ സത്യം എന്ന് കേട്ടാൽ സാമാന്യ ജനതയ്ക്ക് അർത്ഥം മനസ്സിലാവില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും സത്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. 90% കാര്യങ്ങളിലും പലപ്പോഴും നമ്മൾ കമന്റ് പറയാറുള്ളത് സത്യം എന്തറിയാതെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആരെങ്കിലും വന്ന് നിങ്ങളോട് പറയും ഇന്നലെ ആ മനുഷ്യൻ തന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അടുത്ത നിമിഷം ഇയാള് ചാടും, അയാൾ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞോ. എന്നാൽ ഞാൻ ഫോൺ എടുത്ത് തിരിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ കാര്യം. ഫോൺ എടുത്ത് തിരിച്ചു വിളിച്ചു, താൻ ഗോപാലകൃഷ്ണൻ എന്ന എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞോ, തന്നെ എനിക്ക് പണ്ട് മുതൽക്കറിയാം, താൻ 1992 എനിക്ക് പാലവെച്ച മനുഷ്യനല്ലേ. ഞാനിതെല്ലാം പറഞ്ഞത് കേട്ടതിന് ശേഷം അയാള് പറയുക, ഞാൻ സാറിനെ കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ 100 ഗോപാലകൃഷ്ണനെ കുറിച്ചാ പറഞ്ഞത്. അത് സാറാണോ? സാറ് എൻ ഗോപാലകൃഷ്ണൻ അല്ലേ, ഞാൻ പറഞ്ഞത് 100 ഗോപാലകൃഷ്ണനെ കുറിച്ചാ. ഇങ്ങനെ സംഭവിച്ചില്ല, ഞാനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ സത്യമറിയാനുള്ള ഒരവസ്ഥ, വീണ്ടും ഒന്ന് വീട്ടിലേക്ക് ഇറങ്ങി നോക്കുക, എന്തെങ്കിലും ഒരാള് വീട്ടിനകത്ത് പറഞ്ഞാൽ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്ത്? മകൾ അപ്രകാരം പ്രവർത്തിക്കാനുണ്ടായ കാരണം എന്ത്? മകൾ അങ്ങനെ കമന്റ് ചെയ്യാനുള്ള കാരണം എന്ത്? എന്റെ സൂപ്പർവൈസർ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം എന്ത്? എന്റെ സബോർഡിനേറ്റ് ഇങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്ത് എന്നൊന്ന് ചിന്തിക്കാൻ, സത്യം എന്താണെന്നറിയാൻ ഒരു 10 മിനിറ്റ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സാധിക്കണം. മറക്കരുത്, ഒന്നാമത്തേത് അഹിംസ, മറ്റുള്ളവനെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യാതിരിക്കുക, കഴിയുന്നത്രയും ചെയ്യാതിരിക്കുക, കഴിയുന്നത്രയും വേദനിപ്പിക്കാതെ ഇരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുറപ്പാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും വേദനിപ്പിക്കാതെയുള്ളത് ചെയ്യുക. അപ്പൊ വളരെ എളുപ്പമാണ്, നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഒരു തരത്തിലും വേദനിക്കുന്നത് ഞാൻ ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. ഒരു കാര്യവും കൂടി, ഒരു ആക്ഷൻ 18 ദിവസം തുടർന്നാൽ അത് നിങ്ങളുടെ ശീലമായി തീരും. 18 ദിവസം സിഗരറ്റ് വലിക്കാതെ ഇരുന്നാൽ സിഗരറ്റ് വലിക്കുന്ന ശീലം ഇല്ലാതെയാകും. 41 ദിവസം അതേ ആക്ഷൻ തുടർന്നാൽ അത് സ്വഭാവമായി മാറും. അതുകൊണ്ട് ആ വേദനിപ്പിക്കുന്ന അഹിംസ, വേദനിപ്പിക്കാത്ത ആക്ഷൻ, അഹിംസാത്മകമായ ധാർമ്മിക ബോധം ഉണ്ടാകണം. 1, 2, വസ്തുത എന്താണ്, സത്യം എന്താണ്, കാര്യം എന്താണ് എന്നറിയാനുള്ള മാനസികാവസ്ഥ. ഏത് വാക്ക് പറയുമ്പോഴും, ഏത് തീരുമാനമെടുക്കുമ്പോഴും, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും സത്യാവസ്ഥ അറിയാനുള്ള മാനസികാവസ്ഥയുണ്ടാകണം. 3, അസ്തേയം. സ്തേയം എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുക. സ്തേയം, ചൂഷണം ചെയ്യുക. അസ്തേയം, ചൂഷണം ചെയ്യാതിരിക്കുക. പലപ്പോഴും പലരും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സമ്പത്ത്, മറ്റുള്ളവരുടെ ദ്രവ്യം, മറ്റുള്ളവരുടെ പ്രസിദ്ധി, മറ്റുള്ളവരുടെ പ്രമോഷൻ, മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് ഇത് ചൂഷണം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചൂഷണം ചെയ്യല് ദ്രവ്യം മാത്രമല്ല, അയാൾക്ക് അർഹിച്ച പ്രസിദ്ധി അത് അയാൾക്ക് കിട്ടാതെയാക്കി എനിക്ക് തട്ടിയെടുക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ട്. മറ്റൊരുവനെ ചൂഷണം ചെയ്യാതിരിക്കുക. കമ്മ്യൂണിസവും മാർക്സിസവും എല്ലാം ചൂഷണത്തിനെതിരെ വാദിക്കുമ്പോൾ 10-2300 വർഷങ്ങൾക്ക് മുൻപ് യമത്തിന്റെ കൂട്ടത്തില് മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് അനുശാസിക്കേണ്ട ധാർമ്മിക സന്ദേശം നൽകിയ പതഞ്ജലി മഹർഷി പറഞ്ഞു, ജീവിതത്തിൽ ആരെയും ചൂഷണം ചെയ്യരുത്. ആസ്തേയം, ചൂഷണം ചെയ്താൽ സർ ഐസക് ന്യൂട്ടന്റെ നിയമമുണ്ട്. എന്താ നിയമം? നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷനും ഈക്വലായിട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും. ആരെയെങ്കിലും കുളത്തിൽ ചാടിച്ചാൽ നിങ്ങൾ കിണറ്റിൽ ചാടുമെന്ന് ഉറപ്പ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നലെ ഒരാൾ എന്നോട് പറയുകയുണ്ടായി, സാറേ ഇങ്ങനൊരു വ്യക്തിയുണ്ട്, അയാൾ എന്തൊരു ക്രൂരനായിരുന്നു എന്നറിയോ? പിന്നെ പെട്ടെന്ന് പറഞ്ഞാള് നിർത്തി, വൈഫും അതേപോലെ ക്രൂരത്തിയായിരുന്നു. ക്രൂരത്തി എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല, അങ്ങനെ ഉണ്ടാക്കിയതാപ്പോ. ഏതായാലും വൈഫും ഹസ്ബൻഡും ക്രൂരരായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ കൈകെട്ടിയിരുന്ന് ചോദിച്ചു, എന്താ ആയിരുന്നു, ഇപ്പല്ലേ? ഇപ്പല്ല സാറേ. എന്താ പറ്റിയത്? രണ്ടുപേർക്കും ക്യാൻസറാണ്. ഒരാൾക്ക് ത്രോട്ട് ക്യാൻസർ, ഇതിനപ്പുറം ഒരു ഡേഞ്ചർ വേണോ? ശരീരത്തിലെ എവിടെ ക്യാൻസർ വന്നാലും വേദനിക്കുമെന്നേ ഉള്ളൂ. ഈ ത്രോട്ടില് ക്യാൻസർ വന്നാൽ ഇറക്കാൻ സാധിക്കുമോ വെള്ളം? മരിക്കുമോ? മരിക്കില്ല. കാരണം എന്താ? തലച്ചോറ് പെർഫെക്റ്റ്, ഹാർട്ട് പെർഫെക്റ്റ്, തൊണ്ട എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് ഇംപെർഫെക്റ്റ്. ഇയാൾക്ക് മരിക്കണമെങ്കിൽ ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ, ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് ചെന്ന് അപേക്ഷിക്കുക ഒരു പൊട്ടാസ്യം സയനൈഡ് ഇഞ്ചക്ഷൻ തരണമെന്ന്. ഒരു ഡോക്ടറും അത് ചെയ്യുകയുമില്ല. പിന്നെന്താ ചെയ്യാൻ പറ്റുക? അനുഭവിച്ച് കിടന്ന് നരകിക്കുക. ആ ക്രൂരന്മാര് എന്ന് പറയുന്നവർക്ക് കിട്ടിയ റിവാർഡ് എന്തായിരുന്നു? ഇത് നമുക്കും ആപ്ലിക്കബിൾ ആണ്. ആരെയെല്ലാം കുത്തുവാള എടുപ്പിച്ചിട്ടുണ്ടോ അവരെയെല്ലാം കുത്തുവാള എടുപ്പിച്ചതിന്റെ തിരിച്ചുള്ളത് നമുക്ക് കിട്ടാതിരിക്കില്ല. അതാണ് പ്രകൃതി നിയമം. ആർക്കും മാറ്റാൻ സാധ്യല്ല. ചിലപ്പോ ചിലര് പെട്ടെന്ന് തീർന്നു പോയിന്ന് വരും. ഏതോ ജന്മത്ത് ചെയ്ത പുണ്യം കൊണ്ടായിരിക്കും ഈ ജന്മത്ത് ചെയ്ത പാപവുമായിട്ടങ്ങ് കോമ്പൻസേറ്റ് ചെയ്തു പോയി പെട്ടെന്ന് തീർന്നത്. നമ്മളൊന്നും അങ്ങനെ തീരില്ല. എണ്ണി എണ്ണി അനുഭവിച്ചിട്ടേ തീരുള്ളൂ, അതുറപ്പാ. അതുകൊണ്ട് ആസ്തേയം മറ്റുള്ളവനെ ചൂഷണം ചെയ്യരുത്. ഒന്ന് ചിന്തിച്ചു പ്രവർത്തിച്ചാൽ ഐ അഷ്വർ യു ദാറ്റ് യുവർ മൈൻഡ് വിൽ ബിക്കം പോസിറ്റീവ്. സാധിക്കണം. അഹിംസ, സത്യം, ആസ്തേയം, നാലാമത്തേത് ബ്രഹ്മചര്യം. പലപ്പോഴും സന്യാസിമാര് ബ്രഹ്മചര്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. സെലിബസി, ലൈംഗിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കലാണ് ബ്രഹ്മചര്യം എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. ബ്രഹ്മചര്യം എന്ന വാക്കിന്റെ അപ്ലൈഡ് അർത്ഥം ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുണ്ടാവുക. നമ്മൾ ജീവിക്കുന്നില്ലേ, ആ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാവണ്ടേ? ആ ലക്ഷ്യത്തെക്കുറിച്ചൊരു ബോധമുണ്ടാവണ്ടേ? അതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ബ്രഹ്മം, അൾട്ടിമേറ്റ് ട്രൂത്ത്. ചര്യം, ദ പ്രോസസ് ഓഫ് വാക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്. അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണെന്ന് അറിയാനുള്ള പഥ സഞ്ചലനം, അതായിരിക്കണം ബ്രഹ്മചര്യം. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്? ഈശ്വരാനുഗ്രഹം കൊണ്ട് ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാറുമില്ല ആരും. നാളെ രാവിലെ എന്തു വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. അത് 3 മണിക്കൂർ ചിന്തിച്ചിട്ട് തീരുമാനിക്കും, പൂരി വേണ്ട, ദോശ മതി എന്ന്. ഏറെ ഒന്നും ചിന്തിച്ച ജീവിത ലക്ഷ്യം അതല്ല. ആ ജീവിത ലക്ഷ്യത്തിലൂടെ പോകുമ്പോൾ ഈ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാളത്തെ കഴിഞ്ഞ് അതിനപ്പുറം കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ജീവിതത്തിനൊരു ലക്ഷ്യം വേണ്ടേ? എന്താ ലക്ഷ്യം? ഒന്നും അറിഞ്ഞൂടാ. ഇന്ന് കുറച്ചു മുമ്പ് ഇവിടുത്തെ പത്രക്കാരത്തി ഒരു അമ്മച്ചി വന്നിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്തു, വാട്ട് ഈസ് യുവർ അൾട്ടിമേറ്റ് എയിം? സാറിന് അങ്ങനെ വല്ലതും ഉണ്ടോ? അതെന്താ അങ്ങനെ അങ്ങനെ വല്ലതും ഉണ്ടോ ചോദിക്കാൻ കാരണം, ഒത്തിരി പേരെ ഇന്റർവ്യൂ നടത്താറുണ്ട് കേരളത്തിൽ നിന്ന് വരുന്നവരെ പ്രത്യേകിച്ചും. അവർക്ക് ഒരു ലക്ഷ്യവും ഇല്ല, ഇവിടെ വന്ന് പരമാവധി കാശുണ്ടാക്കുക. കാശുണ്ടാക്കിയിട്ട് സാറേ കാശുണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഇത് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പോകണം? തലയുടെ ചുവട്ടിൽ വെക്കാൻ പോകുന്നു, കൊണ്ടുപോകാൻ പോകുന്നു. അത് പിന്നീട് ചിന്തിക്കാം, എപ്പ ചിന്തിക്കും അറിഞ്ഞുകൂടാ. അപ്പൊ ജീവിതത്തിനൊരു ലക്ഷ്യമില്ലേ? ഇപ്പൊ ഇത്രയുമായി, ഉയരണം, ഓഫീസിൽ വർക്ക് ചെയ്യണം, ഓഫീസിൽ പരമമായ ലക്ഷ്യത്തിലെത്തണം, മക്കളെ വളർത്തണം, അവരർഹിച്ച പൊസിഷനിൽ കൊണ്ടെത്തണം, ശിഷ്ടകാല ജീവിതം, സമൂഹത്തിനും രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിക്കണം, അപ്പോഴല്ലേ ഫുള്ളായുള്ളൂ. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെന്തെന്നാ? 68 വയസ്സായി ഒരു വടിയും പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നു. എന്താ സാറിന്റെ ജീവിത ലക്ഷ്യം? ഒന്ന് അമ്പലം വരെ പോണം. ആഹാ, തൊഴാൻ തുടങ്ങിയോ സാറിപ്പോ? ഏയ്, അടുത്തൊരു ചായക്കടയുണ്ട്, അവിടെ നിന്ന് ചായ കുടിക്കാനാ. അമ്പലത്തിലേക്കൊന്നും പോവാനല്ല, എന്നാലും ഞാൻ പോവും കേട്ടോ. അതെന്താ ഇപ്പൊ അമ്പലത്തിൽ പോവാൻ തുടങ്ങിയത്? പണ്ടൊക്കെ വലിയ വിശ്വാസം ഒന്നും ഇല്ലായിരുന്നടോ, ഇപ്പൊ മനസ്സിലായി എല്ലാവരും അമ്പലത്തിൽ പോണു, ഞാൻ മാത്രമേ പോവാതിരിക്കുള്ളൂ, അപ്പൊ ഞാനും പോവാൻ തീരുമാനിച്ചു. അതല്ല ജീവിത ലക്ഷ്യം നിങ്ങൾക്കുണ്ടാകണം. 90% ആൾക്കാർക്കും ജീവിത ലക്ഷ്യമില്ല. നിങ്ങളോട് പറയാനുള്ളത്, ഈ ജീവിതത്തിൽ പ്രാരബ്ധങ്ങളൊന്ന് മടക്കി വെച്ച് നിങ്ങൾക്ക് 55-60 വയസ്സ് കഴിയുമ്പോൾ മക്കൾക്ക് പഠിക്കാനുള്ള ലെവല് വരെ ആയിക്കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന ശിഷ്ടകാല ജീവിതം കുറെ വ്യക്തികളെ സഹായിക്കാൻ, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന്റെ ആ പ്രയോജനം മറ്റുള്ളവർക്ക് ലഭിക്കാൻ വേണ്ടി അല്പസമയം, അല്പം ഊർജം, അല്പം സമ്പത്ത് അവർക്ക് വേണ്ടി മാറ്റിവെച്ച് ചിരിച്ചുകൊണ്ട് അന്ത്യയാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ്, അതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ പറയാറുണ്ട്, ഫസ്റ്റ് ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, ലാസ്റ്റ് സന്യാസാശ്രമം. സന്യാസത്തിലെല്ലാം ഉപേക്ഷിച്ച് ഈ ശരീരവും ഈ മനസ്സും കൊണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങുക. പണ്ട് ഫാഹിയാനും ഹുയാൻസാനും ഇന്ത്യ സന്ദർശിക്കാൻ വന്നപ്പോൾ ബീഹാറിലും അതേപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം നടന്നപ്പോൾ എല്ലാ യോജനകൾ 10-15 യോജനകൾ കഴിയുമ്പോൾ ഓരോ ധർമാശുപത്രി ഉണ്ടായിരുന്നു അത്രേ. ആ ധർമാശുപത്രികളില് പ്രവർത്തിക്കുന്നവരെല്ലാവരും ഫ്രീ സർവീസ് ആയിരുന്നു. അവരുടെ ജീവിതത്തില് മക്കൾക്കൊരു ലെവൽ എത്തിക്കഴിയുമ്പോൾ ആ മക്കളുടെ കയ്യില് ഭാര്യ അല്ലെങ്കിൽ അവരുടെ അമ്മയെ ഏൽപ്പിച്ചതിന് ശേഷം ഇവർ സോഷ്യൽ സർവീസിന് ഇറങ്ങുക. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് അവസാനം ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നതിന് മുമ്പ് ഈ ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന സാമൂഹ്യ സേവനം മൊത്തം ചെയ്തതിനു ശേഷമേ ഭാരതീയര് മരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നുള്ളൂ. ആ സേവനം അവരനുഷ്ഠിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഭൂതിയുണ്ട്. ആ ജീവിത ലക്ഷ്യം അറിയണം, ജീവിതത്തിന്റെ മഹത്വം അറിയണം, ജീവിതത്തിൽ വേദനിക്കുന്നവരെ തലോടുമ്പോൾ ലഭിക്കുന്ന സുഖം അറിയണം. ഞാൻ ഒരു പക്ഷേ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ആ സുഖം അറിയണമെങ്കിൽ ഒരു പുസ്തകം നിങ്ങൾ വായിക്കണം. ഇവിടെ ഒരു പക്ഷെ ആ പുസ്തകം കിട്ടിയെന്ന് വരില്ല. കേരളത്തിലേക്ക് പോകുമ്പോൾ അത് വാങ്ങിക്കണം. DC ബുക്സ് പബ്ലിഷ് ചെയ്ത റീജിയണൽ ക്യാൻസർ സെന്ററിലെ അതിപ്രഗത്ഭനായ ക്യാൻസർ ചികിത്സിക്കുന്ന ഓങ്കോളജിസ്റ്റ് ഡോക്ടർ PV ഗംഗാധരൻ എഴുതിയ ജീവിതം എന്ന അത്ഭുതം ഒരു പുസ്തകമാണത്. 70 രൂപ വിലയുള്ളത്. അത് നിങ്ങൾ വാങ്ങിച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ ജീവിതത്തിൽ ആ പുസ്തകം ഒരു പുസ്തകം വായിച്ചിട്ട് ഞാൻ വായിച്ചിട്ട് കരഞ്ഞിട്ടില്ല. ഇത് വായിച്ചിട്ട് 2-3 മണിക്കൂർ കരഞ്ഞു, വെറുതെ കുത്തിയിരുന്ന് കരഞ്ഞു. 39 അനുഭവങ്ങളാണ് ജീവിതം എന്ന അത്ഭുതം എന്നുള്ള ആ പുസ്തകത്തില് ഓങ്കോളജിസ്റ്റായ ശ്രീ PV ഗംഗാധരൻ എഴുതിയിരിക്കുന്നത്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അറിയണമെങ്കിൽ, ഇപ്പോൾ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യബോധം ഉണ്ടാക്കാൻ ആ പുസ്തകം നിങ്ങളെ സഹായിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ കുടുംബ ബന്ധം, സുഹൃത്ത് ബന്ധം, നിങ്ങൾ ഏതെങ്കിലും സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആണെങ്കിൽ ആ പ്രസിഡന്റ് എന്ന തലക്കനം, സെക്രട്ടറി എന്ന തലക്കനം, ട്രഷറർ എന്ന തലക്കനം അത് പോകാൻ ഈ പുസ്തകത്തിന്റെ അത്രയും ഒറ്റമൂലി വേറെ ഒന്നുമില്ല. ഇന്ന് പ്രസിഡന്റിന്റെ കയ്യില് ആ പുസ്തകം കൊണ്ടോ കൊടുക്ക, എന്നിട്ട് അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ വെയിറ്റ് എടുക്കാൻ പറയുക. ഇന്ന് അദ്ദേഹത്തിന്റെ വെയിറ്റ് 85 കിലോ ആയിരിക്കും. ശരീരത്തിന്റെ ഭാരം 65 കിലോയും അദ്ദേഹത്തിന്റെ മൊത്തം വെയിറ്റ് 85 കിലോ ആവാൻ കാരണം തലക്കനം 20 കിലോഗ്രാമും. അങ്ങനെയാണെങ്കിൽ ആ തലക്കനം പോകാൻ ഒരൊറ്റ ട്രീറ്റ്മെന്റ് ഈ പുസ്തകം. അതല്ല, നിങ്ങൾ DC ബുക്സിൽ പോകുമ്പോൾ ആ പുസ്തകം ഇപ്പൊ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം എന്റെ എല്ലാ പ്രഭാഷണത്തിലും ഞാൻ ആ പുസ്തകത്തിന്റെ പേര് പറയാറുണ്ട്, ഒത്തിരി പേര് ഇത് വാങ്ങിക്കാറുണ്ട്. അത് അങ്ങനെ പുസ്തകം കിട്ടിയില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ റീജിയണൽ ക്യാൻസർ സെന്റർ എന്നൊരു ആശുപത്രി ഉണ്ട്, അവിടെ ചെല്ലുക. അവിടെയുള്ള ഡോക്ടർമാർക്ക് മിക്കവാർക്കും നിങ്ങളുടെ പേരറിയാമെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് എനിക്ക് ആ ക്യാൻസർ പേഷ്യൻസിനെ ഒക്കെ ഒന്ന് കാണണം എന്ന് പറയുക. അകത്ത് ചെല്ലുക, സന്തോഷത്തോട് ചെല്ലണം, എന്നിട്ട് നടക്കാം. ഓരോ വ്യക്തിയും ഓരോ രോഗിയും അവിടെ അവരുടെ കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും, കൈകൂപ്പി. എന്തിനാ പ്രാർത്ഥിക്കണെന്നറിയോ? ക്യാൻസർ മാറ്റണേ എന്നല്ല അവർ പ്രാർത്ഥിക്കുന്നത്, ഈശ്വര സന്തോഷം തരണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നില്ല. ഒരാളും അവിടെ പ്രാർത്ഥിക്കുന്നില്ല. അതിൽ ഭൂരിഭാഗം ആൾക്കാരും പ്രാർത്ഥിക്കുന്നത്, ഈശ്വര ഇനിയും വേദന സഹിക്കാൻ വയ്യേ, കഴിയുന്നതും വേഗം കൊണ്ടുപോകണമേ ജഗദീശ്വര. എത്രയായി അനുഭവിക്കുന്നു, ശരീരം പുഴുത്തു, ഇത്രയും നീളമുള്ള പുഴുക്കൾ ശരീരത്തിൽ നിന്ന് ചാടുന്നു, എങ്ങനെയാ ജീവിക്കുക, ഇതൊന്ന് അവസാനിപ്പിച്ചു കിട്ടാൻ എന്തെങ്കിലും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഡസൻ കണക്കിന് രോഗികളെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നടന്നു പോകുമ്പോൾ നിർവികാരമായിട്ട് നടക്കുക, ഇടയ്ക്കൊന്ന് താഴത്തേക്ക് നോക്കുക, നിലത്തേക്ക് നോക്കുക, നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല രോഗികളുടെയും ക്യാൻസർ വന്ന ഭാഗം പഴുത്ത് അതിൽ നിന്ന് പുഴുക്കൾ പുറത്തു ചാടുന്നതിന്റെ ആ പുഴുക്കൾ നിലത്തിരുന്ന് അരയ്ക്കുന്നത് കാണാൻ സാധിക്കും. അരമണിക്കൂർ കൂടുമ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതിനകത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേദനയുടെ അർത്ഥം അറിയണം, അതറിയുമ്പോഴാണ് ജീവിതത്തിന്റെ ലക്ഷ്യബോധം ഉണ്ടാവുക. ഈ വേദനയില്ലാതെ ജീവിക്കാൻ, ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ, സന്തോഷിക്കാൻ, നല്ലൊരു ജോലി, നല്ലൊരു രാഷ്ട്രം, എയർ കണ്ടീഷൻ മുറി, സഹകരിക്കാൻ ധാരാളം വ്യക്തികള്, നല്ലൊരു ഭാര്യ, നല്ല മക്കള്, ഇതെല്ലാം ലഭിച്ച ഞാൻ ഇനിയും നെഗറ്റീവ് ചിന്തിക്കണോ എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടണമെങ്കിൽ ഒന്നുകിൽ ആ പുസ്തകം വായിക്കുക, അതല്ലെങ്കിൽ RCCയിലേക്ക് ഒന്ന് പോവാ. അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ഞാൻ വിഷയത്തിന്റെ ആദ്യ ഭാഗത്തിലേക്ക് പോകാം. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. പരിഗ്രഹം, മറ്റുള്ളവരുടെ ഇത് വേണമെന്ന തോന്നല്. അപരിഗ്രഹം, ഉള്ളത് കൊണ്ട് സന്തോഷിക്കാൻ സാധിക്കല്. അത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാക്കണം, അത് ജീവിതത്തിന്റെ മാർഗവുമാക്കണം. എനിക്കുള്ളത് ഈശ്വരൻ എനിക്ക് തന്നത്, ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചത്, അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. ആവശ്യമില്ലാത്തതിലേക്ക് പരിധിക്കപ്പുറം എടുത്ത് ചാടരുത്. അതിന്റെ അർത്ഥം അംബീഷൻ ഉണ്ടാകരുത് എന്നല്ല. അതിന്റെ അർത്ഥം ഭാവിയെ കുറിച്ച് ഒരു ആഗ്രഹവും പാടില്ല എന്നല്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചത് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താനും കൂടുതൽ വരുമ്പോൾ അതിലും ഇതേ മാനസികാവസ്ഥ വെച്ചു പുലർത്താനും നമുക്ക് സാധിക്കണം. അതാണ് അപരിഗ്രഹം എന്ന് പറയുന്നത്. ചിരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഈശ്വരൻ അറിഞ്ഞുകൊണ്ടൊരു ജന്മം നൽകി എത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അംബീഷൻ കേറി 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 ഓരോ സ്ഥലത്ത് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. കേരളത്തില് 23% സ്റ്റുഡൻസ് സൈക്കോളജിക്കലി അബ്നോർമൽ ആകുന്നു എൻട്രൻസ് എക്സാമിനേഷന് മുമ്പ്, SSLC എക്സാമിനേഷന് മുമ്പും. എന്തുകൊണ്ട്? അമ്മ നൽകുന്ന ടെൻഷൻ, കുറച്ച് അച്ഛനും നൽകുന്ന ടെൻഷൻ. ഈ മക്കളോട് പറയാറുണ്ട്, എൻട്രൻസ് എഴുതി MBBS എടുത്ത്, MD എടുത്ത് നീ നല്ലൊരു ഡോക്ടർ ആവണം, വേറെ ഒരു ജോലിയും നിനക്ക് പറ്റിയതല്ല, MBBSഉം MDയും മാത്രം. ഡോക്ടറാകണമെന്ന മാത്രം അംബീഷൻ വെച്ച് ആ കുട്ടിയെ വളർത്തുക. എവിടെയെങ്കിലും ഫെയിലായാൽ കുട്ടിക്ക് ടെൻഷൻ, അമ്മയ്ക്ക് ടെൻഷൻ, വീട്ടിനകത്തെ അന്തരീക്ഷം എത്ര നെഗറ്റീവാണ് എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെറ്റിനറി സയൻസില് ഡോക്ടറാവലും MBBS ഡോക്ടറാവലും ഒന്ന് ചിന്തിച്ചു നോക്ക. അല്പം തമാശ ആയിട്ട് MBBS എടുത്തവന് ഒരൊറ്റ മൃഗത്തെ മാത്രമേ ചികിത്സിക്കാൻ സാധിക്കുള്ളൂ. വെറ്റിനറി സയൻസ് എടുത്തവന് എത്ര മൃഗത്തെ ചികിത്സിക്കാൻ സാധിക്കും? എത്ര മൃഗത്തെ വേണമെങ്കിലും ചികിത്സിക്കാൻ സാധിക്കും. എന്നാലും നമുക്ക് ഒറ്റ മൃഗത്തെ ചികിത്സിക്കുന്ന എത്ര പേരായി അവിടെ. ഇതിനെ മൊത്തത്തിൽ ഇത് എടുത്തെടുത്ത് അവസാനം പണ്ട് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ പറഞ്ഞൊരു വരി ഞാൻ ഓർക്കുന്നുണ്ട്. 2000 എല്ലാ കേരളീയർക്കും ആരോഗ്യം എന്ന്. ഇപ്പൊ 2000 കഴിഞ്ഞ് 2004 കേരളത്തിലുള്ള മെഡിക്കൽ കേരളത്തിലുള്ള ഹോസ്പിറ്റലുകള്, കേരളത്തിലുള്ള മെഡിക്കൽ ഷോപ്പുകള്, കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകള് എത്ര എണ്ണായി? ഇത്രയും ഹോസ്പിറ്റലുകളിൽ നിന്ന്, സോറി, ഇത്രയും കോളേജുകളിൽ നിന്ന് ഈ ഡോക്ടർമാര് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവർക്ക് എന്താ ആൾട്ടർനേറ്റീവ്? ഇവർക്ക് രോഗികൾ വേണ്ടേ? എവിടെന്നാ കണ്ടെത്തുക? മറ്റുള്ളതിനെ എവിടെന്നെങ്കിലും കണ്ടെത്താം. ഈ ഡോക്ടർമാർക്ക് ജീവിക്കണമെങ്കിൽ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് അവർക്ക് രോഗികളെ കണ്ടെത്തണം. രോഗമില്ലാത്തവൻ വന്നാൽ എന്തു ചെയ്യണം? അപ്പോ രോഗമുണ്ടെന്ന് പറയണം. രോഗമുണ്ടെന്ന് പറഞ്ഞ് അയാളിൽ രോഗമുണ്ടാക്കിയില്ലെങ്കിൽ ഇയാളുടെ MBBSഉം MDയും ഡിഗ്രി കൃഷ്ണാരാമ ഗോവിന്ദ, ഒരു പ്രയോജനം ഇല്ല. അതാണ് ഇപ്പൊ അവിടെ സംഭവിക്കുന്നത്, അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എക്സാജറേറ്റഡ് അല്ല. പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകള്, 7 നിലയും 8 നിലയുമുള്ള ഹോസ്പിറ്റലിൽ ചെന്നാൽ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ച് മൊത്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അകത്തേക്ക് പോകുന്നത്. ഇത്തിരി ചെസ്റ്റ് പെയിൻ ഉണ്ട് സാറേ എന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോ ഡോക്ടർ എന്ത് ചെയ്യും? എത്ര ദിവസമായി തുടങ്ങിയിട്ട്? അപ്പൊ ഭാര്യ ഉത്തരം പറയുന്നത്, കഴിഞ്ഞ 1-2 മാസമായിട്ട് പറയുന്നുണ്ടോ ചെസ്റ്റ് പെയിൻ ഉണ്ടെന്ന്. അപ്പോഴാ ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നത്, ഞാൻ ഇന്നലെ അല്ലേ നിന്നോട് പറഞ്ഞുള്ളൂ 1-2 മാസോ, നിനക്ക് എവിടെന്നാ ഇത് കിട്ടിയത്? അല്ലല്ല, എനിക്കറിയാം നിങ്ങൾക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടോ, നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെന്ന്. അപ്പോഴാ ഭർത്താവിന് മനസ്സിലാവുന്ന അദ്ദേഹത്തിന് രണ്ടു മൂന്ന് മാസമായിട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു ഭാര്യയുടെ അടുത്ത് കേൾക്കുമ്പോൾ. എന്നിട്ട് അവസാനം ഡോക്ടർക്ക് കാര്യം മനസ്സിലായി, ഇയാൾക്ക് ചെസ്റ്റ് പെയിൻ ഇല്ല, ഇന്നലെയാണ് പതുക്കം വന്നത്, കാരണം ചിലപ്പോ ഈ അമ്മച്ചിയുടെ വാക്ക് കേട്ടിട്ടായിരിക്കാം. ഏതായാലും ഇയാൾക്ക് ടെസ്റ്റ് നടത്തി, സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കി, ഇതെല്ലാം നോക്കി, കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ ഇ സി ജി എടുക്കണോ? അപ്പൊ ഭാര്യ പിന്നെ വേണം വേണം വേണം, ഇ സി ജി എടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവും? എന്നാ പിന്നെ ഇ സി ജി മാത്രമല്ല, കൊളസ്ട്രോളും കൂടി ഒന്ന് നോക്കിയേക്കാം, കുഴപ്പമൊന്നുമില്ല, 49 വയസ്സായി കൊളസ്ട്രോളും നോക്കണം. ചിലപ്പോ ഇപ്പൊ കംപ്ലീറ്റ് സ്കാനിങ് നടത്താറുണ്ട്, അതുവല്ലോ വേണോ? അതും നടത്തണം. അപ്പൊ സ്കാനിങ് ആയി, കൊളസ്ട്രോൾ ആയി, എച്ച് ഡി എല്ലും എൽ ഡി എല്ലും ആയി, ട്രൈഗ്ലിസറൈഡ് ആയി, പിന്നെ ഇ സി ജി ആയി. അപ്പോ ഇതെല്ലാം കൂടി കഴിയുമ്പോ അത് സാരമില്ല, ഇതാണ് ജനറൽ ടെസ്റ്റ്. പിന്നെ എന്നെങ്കിലും ഒരു ദിവസം സൗണ്ട് സ്കാനിങ് എക്കോ സ്കാനിങ്ങും കൂടി നടത്തിയേക്ക, അപ്പോഴാ മനസ്സിലാവുന്ന. അത് 1500 രൂപയാണേ. എക്കോ സ്കാനിങ് കൂടി നടത്തിയ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം നടത്തി ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ എല്ലാം നോക്കി അവസാനം പറയണം, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതിന്റെ അർത്ഥം എന്താ? കുറച്ചു കഴിഞ്ഞാൽ കുഴപ്പം വരുന്നല്ലേ. അതായത് മൊത്തം കറികൾ വിളമ്പിയിരിക്കുകയാണ്, ചോറ് ഇവിടെ ഉണ്ട്, ചട്നിയും എലിശ്ശേരിയും എല്ലാം വിളമ്പി. എന്നിട്ട് ആ വീട്ടിലെ അമ്മച്ചിയോട് പറയാണ്, ഈ കറി അസലായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മറ്റേ കറികള് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ, അങ്ങനെയാ മലയാളി എടുക്കുക. ഈ കറി അസലായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമല്ല, അപ്പൊ മുഖം ചുരുങ്ങും, കാരണം മറ്റെല്ലാ കറിക്കും എന്തോ കുഴപ്പമുണ്ട്, അങ്ങേർക്ക് അത് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ, ഇനി വീട്ടിൽ പോയിട്ട് അവർ പറഞ്ഞു ചിരിക്കോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ചിരിക്കുന്നവരും വിഷമിക്കുന്നവരും ഉണ്ട്. അപ്പോ ഈ സ്കാനിങ് മൊത്തം കഴിഞ്ഞു, വീണ്ടും നമ്മൾ വേദനിക്കാൻ തുടങ്ങി. എന്നിട്ട് ഭർത്താവിനോട് അല്ല ഡോക്ടറോട് ഭാര്യയെ ചോദിക്കും, ഓ പപ്പടം കൂട്ടാമോ? എത്ര കൂട്ടാറുണ്ട്? ഇപ്പൊ 8-10 എണ്ണേ കൂട്ടാറുള്ളൂ. എത്ര ദിവസത്തിലാണ് പറഞ്ഞിട്ടില്ല, 8-10 എണ്ണം. അത് അത്യാവശ്യമാണെങ്കിൽ 1-2 അക്ക കൃഷ്ണാരാമ ഗോവിന്ദ പപ്പടം തിന്നല് തീർന്നു. പിക്കിൾസോ? പിക്കിൾസ് അവോയ്ഡ് ചെയ്യാ. പിന്നെന്തെന്നാ തിന്ന? എരിവ്, പുളി, ഉപ്പ്, അതാവാമോ? അല്ല എനിക്ക് അറിഞ്ഞൂടാ, കേരളീയന്റെ പ്രശ്നം ഹറി, വറി ആൻഡ് കറി മൂന്നെണ്ണാണ്. ഹറിയും വറിയും കറിയും ആയതുകൊണ്ട് അതൊക്കെ കുറയ്ക്ക. അപ്പൊ 49-ാമത്തെ വയസ്സിന് ഭക്ഷണം കഴിക്കല് തീർന്നു. പിന്നെ പശുവിന് കൊടുക്കുന്ന കാടി മാതിരി കുറച്ച് ചോറ് അല്ലെങ്കിൽ കഞ്ഞി. പിന്നെ ഷുഗറോ? ഡയബറ്റിക്സിന്റെ അസുഖമൊന്നും ഇല്ലല്ലോ, നോക്കണോ? അപ്പൊ അമ്മച്ചി പറയും, അതും നോക്കണം. 49-ാമത്തേര് ഡയബറ്റിക്സ് നോക്കി. ജീവിതത്തില് എത്ര കൺഫ്യൂഷനാ ഉണ്ടാവുന്ന നോക്കുക. തിരിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരാം. അപരിഗ്രഹം എന്നൊരു വാക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവനവൻ ഉള്ളത് കൊണ്ട് ഭംഗിയായിട്ട് സംതൃപ്തമായൊരു ജീവിതം നല്ല രീതിയിൽ ഉയരുമ്പോൾ വ്യക്തമായ ബോധത്തോടു കൂടി ഉയരാൻ ശ്രമിക്കുക. ആ ഉള്ളത് കൊണ്ട് സന്തോഷിച്ച് കൂടുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ ജന്മം ബലവത്താകാതിരിക്കുകയില്ല എന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. ഗ്രഹം 5 പോയിന്റ്. സാധിക്കുമെങ്കിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഉള്ള ദിവസങ്ങളില് ഒരു ദിവസം എണ്ണ തേച്ച് കുളിക്കുക. ഈ ലിപ്പോ പ്രോട്ടീൻ ശരീരത്തിന്റെ പുറത്തുള്ളതില് ആഴ്ചയിൽ ഒരിക്കല് ഒരു എണ്ണയുടെ ആവരണം അത്യാവശ്യമാണ്. പണ്ട് കേരളത്തിലുള്ളവർക്ക് സ്കിൻ ക്യാൻസർ 0.2% ഉണ്ടായിരുന്നത്, 0.2%. ഇന്ന് കേരളീയർക്ക് 12.8% സ്കിൻ ക്യാൻസർ ഉണ്ട്. 12.8%. അതിന് കാരണം പണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യമോ എണ്ണ തേച്ച് കുളിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ അത് ചെയ്യാറില്ല. അതൊന്ന് ശീലിക്കണം. വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. ഏതെങ്കിലും അത്യാവശ്യ വർക്കുണ്ടെങ്കിൽ എണ്ണ തേച്ച് ഒരു മുണ്ടെടുത്ത് ഒരു ഷർട്ടുമിട്ട് ജോലി ചെയ്യുക, അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക. ഇതൊരു ശീലമാക്കുക. ഇനി അതല്ല, അങ്ങനെ എണ്ണ വെച്ചുകൊണ്ട് ജോലി ചെയ്യാൻ സാധ്യമല്ല രാവിലെയെങ്കില്. നിങ്ങള് വൈകിട്ട് കിടക്കുന്നവരാണ് പലപ്പോഴും, കുറച്ച് നേരത്തെ കിടക്കുക, എന്നിട്ട് അല്പം നേരത്തെ എഴുന്നേറ്റിട്ട് ശരീരത്തിന്റെ ബാഹ്യമായ അവയവങ്ങള് ശുദ്ധമാക്കാൻ ശ്രമിക്കുക. ശൗചം, ശുചി എക്സ്റ്റേണൽ ബോഡി, ശുചി ഇന്റേണൽ ബോഡി. രക്തം ശുദ്ധീകരിക്കാൻ എളുപ്പ വഴിയുണ്ട്. രാവിലെ 3 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക, ഒരു വിഷമവും ഇല്ല. ശരീര രക്തത്തിലുള്ള എക്സസ് ഷുഗർ ഫിൽട്ടർ ചെയ്ത് പുറത്തു പോകും, എക്സസ് സോൾട്ട് ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് പോകും. ഒത്തിരി ലാക്ടിക് ആസിഡ് ശരീരത്തിൽ അക്യൂമുലേറ്റ് ചെയ്യാറുണ്ട്, അത് ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് പോകും. രാവിലെ രക്തത്തിന്റെ ഡെൻസിറ്റി വിസ്കോസിറ്റി കൂടുതലാകും. 3 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ രക്തത്തിന് ആവശ്യമായ വിസ്കോസിറ്റി ലഭിക്കും, ഹൃദയം കാര്യമായിട്ട് സ്മൂത്ത് ആയിട്ട് പ്രവർത്തിക്കും. നിർബന്ധമായിട്ടും രാവിലെ 3 ഗ്ലാസ് വെള്ളം കുടിക്കുക. സാമാന്യ ആരോഗ്യമുള്ളവര്, ലോ ബ്ലഡ് പ്രഷർ ഉള്ളവര്, താഴ്ന്ന ബ്ലഡ് പ്രഷർ ഉള്ളവരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം കുടിക്കുക. രക്തം ശുദ്ധീകരിക്കാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് മറ്റൊരു സ്ഥലത്തും ഇല്ല. അതുകൊണ്ട് ശൗചത്തിൽ ഒന്നാമത്തേത് എക്സ്റ്റേണൽ ബോഡി ക്ലീനിങ് ബൈ ബാത്ത്, ഇന്റേണൽ ബോഡി ക്ലീനിങ് ബൈ ടേക്കിംഗ് വാട്ടർ. ഒരു പ്രാണായാമം ശ്വാസോച്ഛ്വാസം ക്ലീൻ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാ പ്രാണായാമം ചെയ്യുക? പെർഫെക്റ്റ് ആയിട്ട് പ്രാണായാമം ചെയ്യാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിവരിക്കേണ്ടായി. എ ബി സി ഡി എന്നൊരു സ്ക്വയർ മനസ്സിൽ ആലോചിക്കുക. എ ബി സി ഡി, എ ബി സി ഡി ഇങ്ങനെ ഒരു സ്ക്വയർ മനസ്സിൽ ആലോചിച്ചിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് എയർ സ്ലോ ആയിട്ട് അകത്തേക്ക് എടുക്കുക. 4 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ മനസ്സ് എയിൽ നിന്ന് ബിയിലേക്ക് വരണം. മനസ്സ് മൈൻഡ് എയിൽ നിന്ന് ബിയിലേക്ക് വരണം. ആ 4 സെക്കൻഡ് കൊണ്ട് എയർ അകത്തേക്ക് എടുക്കുക. അടുത്ത 4 സെക്കൻഡ് നിങ്ങളുടെ മനസ്സ് ബിയിൽ നിന്ന് സിയിലേക്ക് വരണം. ആ 4 സെക്കൻഡ് അകത്തേക്ക് എടുത്ത എയർ അകത്ത് തന്നെ നിർത്തുക. ഇനി സിയിൽ നിന്ന് ഡിയിലേക്ക് 4 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ മനസ്സ് വരണം. ആ മനസ്സ് സിയിൽ നിന്ന് ഡിയിലേക്ക് വരുന്ന സമയം കൊണ്ട് അകത്ത് വെച്ച എയർ പുറത്തേക്ക് കളയുക. ഡിയിൽ നിന്ന് എയിലേക്ക് വീണ്ടും അതേ വാക്ക്, 4 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ മനസ്സ് വരണം. ഈ ലങ്സ് എംപ്റ്റി ആയിട്ട് നിലനിർത്തുക. ഇതൊന്ന് ആവർത്തിക്കുക. ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുകയേയില്ല. രണ്ടാമത്തെ ദിവസം 2, 3, 4 പ്രാവശ്യം സാധിക്കും. 3-ാമത്തെയും 4-ാമത്തെയും ദിവസം കുറേശ്ശെ എല്ലാം സാധിക്കും. ഇത് അതിരാവിലെ ചെയ്യണം എന്നുള്ളതാണ് യോഗശര്യ പറയുന്നത്. വലിയ നിർബന്ധമില്ല. ബസ്സിൽ യാത്ര ചെയ്യുന്നവര് ബസ്സിലിരുന്ന് ഇടത്തെ കൈയിന്റെ മുകളില് വലത്തെ കൈ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് പ്രാണായാമം ചെയ്യാവുന്നതാണ്. വീട്ടിനകത്ത് വെച്ചും പ്രാണായാമം ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓഫീസിൽ ടെൻഷൻ വരുമ്പോൾ അപ്പോഴും ഈ പ്രാണായാമം ചെയ്യാം. ഇത് വേൾഡ് ഓവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. ഇനി 4 സെക്കൻഡ് കൊണ്ട് ഈ സ്ക്വയറിലൂടെ പോകാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ സ്ക്വയറിന്റെ നീളം 3 സെക്കൻഡ് ആക്കുക. എ ടു ബി 3 സെക്കൻഡ് കൊണ്ട്, ബി ടു സി 3 സെക്കൻഡ്, സി ടു ഡി 3 സെക്കൻഡ്, ഡി ടു എ 3 സെക്കൻഡ്. നിരന്തരം ശ്രമിക്കുക. ഐ അഷ്വർ യു ദാറ്റ് ശരീരത്തിലെ രക്തത്തിനാവശ്യമായ ഓക്സിജൻ വളരെ കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. ഡീപ്പ് ബ്രീത്തിലൂടെ അത്രയും ഓക്സിജൻ ശരീരത്തിന്റെ രക്തത്തിൽ കിട്ടിയാൽ അസാധാരണമായൊരു എനർജി ശരീരത്തിനകത്തേക്ക് ലഭിക്കും, ഓരോ സെല്ലിലും ലഭിക്കും. ഏത് ടെൻഷൻ ഉണ്ടെങ്കിലും കുറെയൊക്കെ അത് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് നിയമത്തിലെ 1-ാമത്തേത്, യമത്തില് 5 എണ്ണം പറഞ്ഞു, നിയമത്തില് 1-ാമത്തേത്, അല്ലെങ്കിൽ 10 കൽപ്പനകളില് 6-ാമത്തേത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. 6-ാമത്തേത് ശൗചം, ശരീരത്തിന്റെ പുറത്ത് ക്ലീൻ ചെയ്യുക, രക്തം ക്ലീൻ ചെയ്യുക, വെള്ളം കുടിച്ചിട്ട് ശ്വാസകോശം ക്ലീൻ ചെയ്യുക, പ്രാണായാമം ചെയ്തിട്ട്. തലച്ചോറ് ക്ലീൻ അല്ല എങ്കിൽ അതും ക്ലീൻ ചെയ്യണം. തലച്ചോറ് ക്ലീൻ ആവാൻ സാധ്യത വളരെ കുറവാ. ഒത്തിരി ആവശ്യമില്ലാത്തത് തലയ്ക്കകത്ത് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യാൻ സാധിക്കുക തലച്ചോറ് ക്ലീൻ ചെയ്യാൻ? സിമ്പിൾ മെത്തേഡുണ്ട്, മോഡേൺ മെത്തേഡാണ്. ഇന്ത്യക്കാർ തന്നെ കണ്ടുപിടിച്ചതാ, പക്ഷെ മോഡേൺ മെത്തേഡാണ്. ഓട്ടോ സജഷൻ എന്നൊരു മെത്തേഡുണ്ട്. കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ ഇരിക്കുക. നിരീശ്വരവാദിയാണെങ്കിലും പൂജാമുറിയിൽ ഇരിക്കാം. നിരീശ്വരവാദിക്കും പ്രാർത്ഥിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നിരീശ്വരവാദിയാണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്. നിരീശ്വരവാദി ആണെങ്കിലും പൂജാമുറിയിലിരുന്ന് വലത്തെ കയ്യ് നെറും തലയിൽ വെക്ക, ഇടത്തെ കൈ ചുരുട്ടി നെഞ്ചത്ത് വെക്ക, എന്നിട്ട് തലച്ചോറിനോട് ഇൻസ്ട്രക്ഷൻ കൊടുക്ക, മനസ്സുകൊണ്ട് തലച്ചോറിനോട് ഇൻസ്ട്രക്ഷൻ കൊടുക്ക, തലച്ചോറ് ക്ലീൻ ആകണമെന്ന്. നിരന്തരം തലച്ചോറിലൂടെ നിങ്ങൾ ഇങ്ങനെ മനസ്സ് സഞ്ചരിപ്പിച്ച് അത് ക്ലീൻ ആകണം ക്ലീൻ ആകണം എന്ന് ഓർഡർ കൊടുത്താൽ തലച്ചോറിനകത്തുള്ള സെല്ലുകൾ കിടക്ക് അക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുന്ന പലതും സ്ലോലി മാറാൻ തുടങ്ങും. ആ മാറ്റം തലച്ചോറിനെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ആ തലച്ചോറിനെ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലുള്ള ഒത്തിരി അസുഖങ്ങൾ മാറ്റാൻ സാധിക്കും. ഓട്ടോ സജഷൻ കൊണ്ട് നമ്മളുടെ വീട്ടില് ഭാര്യമാർക്ക് പുറം വേദനയുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ ഭാര്യമാർക്കും പുറം വേദനയുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ഈ സ്ത്രീകളുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ചെങ്കിലും, എന്നോട് ദേഷ്യം തോന്നരുത്, തുണി അലക്കാനും വെള്ളം കോരാനും അരി അരയ്ക്കാനും വിറക് കൊണ്ട് തീ കത്തിച്ച് നമ്മുടെ പാകം ചെയ്യാനും ആണ്. നമ്മൾ വെള്ളം കോരാറില്ല, ഗ്രൈൻഡർ ഉള്ളത് കൊണ്ട് അരി അരയ്ക്കാറില്ല, പൈപ്പ് ഉള്ളത് കൊണ്ട് വെള്ളം മറ്റു വേറൊന്നും ചെയ്യാറില്ല, തുണി അലക്കണ്ട, സ്വിച്ച് ഇടുന്നത് പോലും റിമോട്ടിൽ ചെയ്യാം ഇപ്പോ. മാത്രമല്ല പണ്ട് 16 ചാനൽ ഓൺ ചെയ്യാൻ ഒന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പോകണം ഓൺ ചെയ്യാൻ, ഇപ്പൊ അതും വേണ്ട. ഈ റിമോട്ട് കൺട്രോൾ ഇവിടെ ഉണ്ടെങ്കിൽ മൊത്തം അടുപ്പത്ത് തീ കത്തിക്കുന്നത് വരെ ഈ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷട്ടർ ഇപ്പൊ തുറക്കാനൊന്നും പോവണ്ട, അതിനകത്തിരുന്ന് ഒരെണ്ണം പ്രസ് ചെയ്താൽ അത് തന്നെ തോനെ മാറിക്കോളും. കാർ അകത്തേക്ക് കയറിയാൽ അത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഏതെങ്കിലും ദരിദ്രവാസി ഇനിയും വരുന്നുണ്ടോ നോക്കാൻ, ആരും വരുന്നില്ലെങ്കിൽ അത് തന്നെ തോനെ അടച്ചോളും. അടുത്തത് സന്തോഷം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എല്ലാ വ്യക്തികളും നിർബന്ധമായും നാളെ രാവിലെ മുതൽക്ക് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം മുതൽക്ക് ഫോളോ ചെയ്യേണ്ടത് സന്തോഷം. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഇടവേള കിട്ടിയാൽ ആ 5 മിനിറ്റ് സന്തോഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കണം. എവിടെ നിങ്ങൾക്ക് ഇടവേള കിട്ടിയോ അത് ആ സമയത്തെ ഒരു ഉത്സവമാക്കി മാറ്റാൻ പഠിക്കണം. നിങ്ങൾ എയർപോർട്ടിൽ ആരെയെങ്കിലും റിസീവ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ഒരു പക്ഷെ അറിയാം ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ലേറ്റ് ആണ് എന്ന്. ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ലേറ്റ് ആണെങ്കിൽ പുറത്ത് വന്ന് കൈകെട്ടി നിന്ന് ആദ്യം മൻമോഹൻ സിംഗിനെ ചീത്ത പറയാൻ തുടങ്ങും, 2 ഏവിയേഷൻ മിനിസ്റ്ററെ ചീത്ത പറയാൻ തുടങ്ങും, 3 വിമാനം ഓടിക്കുന്ന പൈലറ്റിനെ ചീത്ത പറയാൻ തുടങ്ങും, അത് കഴിഞ്ഞ് മൊത്തം ശപിക്കാൻ തുടങ്ങും. ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെയാണ്. ഒരു കാര്യം, മൻമോഹൻ സിംഗിന്റെ കൊളസ്ട്രോൾ കൂടില്ല, മൻമോഹൻ സിംഗിന്റെ BP കൂടില്ല, ഒരു പ്രശ്നവുമില്ല. ഈ ശാപവും ഈ അപഹാസ്യമായ രീതിയിൽ ചിന്തിക്കുന്നതുമെല്ലാം പ്രശ്നമുണ്ടാക്കുന്നത് ചിന്തിക്കുന്നവര് മാത്രം. മറിച്ച് 1.5 മണിക്കൂർ ലേറ്റാണ് ഫ്ലൈറ്റ് വരാൻ എന്ന് മനസ്സിലായാൽ ഓർമ്മിക്കുക, 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഈശ്വരൻ ഫ്രീ ടൈം തന്നിട്ടുണ്ട്. ഒരു ജോലിയും ചെയ്യാനില്ല, വളരെ ഫ്രീയാ, ഫ്ലൈറ്റ് വരുന്നത് വരെ ഫ്രീയാ. തിരിച്ച് ഓഫീസിലേക്ക് പോകണ്ട, തിരിച്ച് വീട്ടിലേക്ക് പോകണ്ട, തിരിച്ചൊന്നും ചെയ്യണ്ട. ആ 1.5 മണിക്കൂർ സന്തോഷിക്കാൻ പഠിക്കണം. എന്താ എങ്ങനെയാ സന്തോഷിക്കുക? ഒന്നും പറ്റിയില്ലെങ്കിൽ അടുത്തൊരു ചായക്കട ഉണ്ടെന്ന് വിചാരിക്കുക. വിചാരിക്കൊന്നും വേണ്ട, ഉണ്ടായിരിക്കും. കേരള അല്ലേ, ചന്ദ്രനിൽ വരെ ചായക്കട നടത്തുന്നവരാ നമ്മള്. അപ്പൊ അതുകൊണ്ട് ആ ചായക്കടയിൽ ചെന്നിട്ട് 1 കപ്പ് ചായ അത് മേടിച്ച് സാവധാനത്തിൽ കുടിക്കണം. ആന വെള്ളം കുടിക്കുന്ന മാതിരി കുടിക്കരുത്. പറ്റുമെങ്കിൽ 2 ബിസ്ക്കറ്റും വാങ്ങിക്ക, ചെറുതായിട്ട് ആ ബിസ്ക്കറ്റ് കടിച്ച് ആ ചായ കുടിച്ച് എന്തൊരു സുഖം. ഒരു ടെൻഷനും ഇല്ല, കാരണം 1.5 മണിക്കൂർ അറ്റ് യുവർ ഡിസ്പോസൽ. ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കാൻ സാധിക്കണം. കേരളീയര് പ്രത്യേകിച്ചും കിട്ടുന്ന 5 മിനിറ്റ് ആണെങ്കിലും അത് നെഗറ്റീവിന് ഉപയോഗിക്കാതെ, ഇതല്ല എനിക്ക് ചായ കുടിക്കുന്ന ശീലം ഇല്ല, ആ കാറിലോ വണ്ടിയിലോ ഒരു ഭഗവത്ഗീത അല്ലെങ്കിൽ ഖുറാൻ അല്ലെങ്കിൽ ബൈബിൾ ഏതാ വേണ്ടെന്ന് വെച്ചാൽ അത് വെക്കുക. ഒരു 10 മിനിറ്റ് ഫ്രീ കിട്ടി, അതിലേതെങ്കിലും ഒരു ശ്ലോകം ബൈഹാർട്ട് ആക്കുക. എന്ത് എളുപ്പ, എന്ത് രസ. അത് മാത്രമല്ല, ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എങ്കിൽ കൈകെട്ടി മാറി നിൽക്കുക, ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട്. ഇതിനെന്താ പറയുക മലയാളത്തില്? വായ നോക്കുക എന്നുള്ളത്. അത് തന്നെ ചെയ്യാം, ഒരു തെറ്റും ഇല്ല. ഓരോ മനുഷ്യന്റെയും മുഖത്തുണ്ടാകുന്ന വികാര ഭേദങ്ങള് ദൂരെ മാറി നിന്ന് അയാൾ മറ്റേയാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ കയ്യിന്റെ ആക്ഷൻ നോക്കുക, അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കുക, അയാളുടെ വീരശൂര പരാക്രമത്വം നോക്കുക, ഇതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുക. താടിക്ക് കയ്യും കൊടുത്ത് നമ്മൾ നോക്കുന്നത് വേറെ വല്ലവരും നോക്കുന്നുണ്ടാവും, അതും കൂടി ഓർക്കണം. അപ്പോ കഴിയുന്നതും ജെൻഡർ മാറി നോക്കാതിരിക്കുക, ശരീരവും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ആ രീതിയിൽ ആ 5 മിനിറ്റ് 10 മിനിറ്റ് സത്യത്തിൽ സന്തോഷം എന്ന് പറയുന്ന അതാണ്. അത് ഒരിക്കലും ബുദ്ധിമുട്ടുള്ളതല്ല. വീട്ടിനകത്താണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ 5 മിനിറ്റ് മകൻ അടുത്തുണ്ട്, ആ മകന്റെ അടുത്ത് സംസാരിച്ച് ആ മകനെ അപ്രീഷിയേറ്റ് ചെയ്ത് അവനോട് തമാശ പറഞ്ഞ് അവൻ പറയുന്ന തമാശ കേട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. കേരളത്തില് ഈശ്വരാനുഗ്രഹം കൊണ്ട് 1.5 മണിക്കൂർ പവർ കട്ടുണ്ട്. ആ 1.5 മണിക്കൂർ പവർ കട്ട് കുറച്ച് കപ്പലണ്ടി മേടിച്ചു വെക്കുക, ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് അന്ന് ഓഫീസിലുണ്ടായ കാര്യങ്ങളോ കുട്ടികളെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളോ എന്തെങ്കിലും പറയാ. ആ 1.5 മണിക്കൂർ അന്ധകാരം തമസോമാ ജ്യോതിർഗമയ ആക്കി മാറ്റാൻ സാധിക്കും നമുക്ക്. ആരുടെ അടുത്തും ഒരു ചെലവുമില്ല. ആ 1.5 മണിക്കൂർ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ഈ കുട്ടിയെ പഠിപ്പിക്കാതെ ഇരിക്കുക ഇവിടെയല്ല, നിങ്ങൾ അവിടെ പോകുമ്പോൾ. കാരണം എന്താ, 1.5 മണിക്കൂർ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഉമ്മൻചാണ്ടി തന്നതാണ്. നമുക്ക് അനുഗ്രഹിച്ച കിരീട്ടത്തിരിക്കാൻ അത് സന്തോഷത്തോടുകൂടി ആക്കി മാറ്റാം. ഇത് ഞാൻ പലരോടും പറയാറുണ്ട്, 100% ആത്മാർത്ഥത്തോടുകൂടി അത് പറയുന്നത്. സാധിക്കണം. അങ്ങനെ സന്തോഷിക്കാൻ സാധിക്കാത്ത ഒരു ജനവിഭാഗമായി മാറി നമ്മള്. നമുക്ക് ചിരിക്കാൻ സാധിക്കില്ല, നല്ലത് കേട്ടാൽ നമുക്ക് ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ മലയാളം എടുത്തപ്പോ നിങ്ങളോട് പറഞ്ഞു, ആരെയെങ്കിലും കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ നമുക്ക് സംശയമാണ്, ശരിയാണോ ഇയാൾ പറഞ്ഞത്? ചീത്ത പറഞ്ഞാൽ നമുക്ക് ഉറപ്പാ അത് തന്നെയാണെന്നുള്ളത്. പക്ഷെ നല്ലത് പറഞ്ഞാൽ നമുക്ക് ഒരു വിഷമമുണ്ട്, ഇത് ശരിയാവാൻ സാധ്യതയുണ്ടോ ഇനി? അഥവാ 5 നല്ലത് പറഞ്ഞാൽ അത് ശരിയാകണമെങ്കിൽ കുറഞ്ഞത് 2 ചീത്തയെങ്കിലും പറഞ്ഞിരിക്കണം, എങ്കിലേ ബാലൻസ്ഡ് ആവുള്ളൂ എന്നൊരു ധാരണ നമുക്കുണ്ട്. എത്ര കാര്യമായിട്ടാണ് മലയാളി സംസാരിക്കുമ്പോൾ എപ്പോഴും മുൻകൂർ ജാമ്യം എടുത്തേ മലയാളി സംസാരിക്കുള്ളൂ അല്ലെ? മുൻകൂർ ജാമ്യം എടുത്ത് സാറിനോട് ഞാനൊരു കാര്യം പറയാം, എനിക്ക് പരദൂഷണം പറഞ്ഞ ഇഷ്ടമൊന്നും അല്ല. അതെന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്റെ മഹത്വം എത്രയുണ്ടെന്ന്. ഞാൻ പരദൂഷണം പറയും, ഞാൻ പറയുന്ന സാറ് വിശ്വസിക്കണമെന്നും നിർബന്ധമില്ല. പിന്നെ എന്തിനാ പറയാൻ പോണത്? വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. സാറിന് ഒരു പക്ഷേ എന്നെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത് ശരി, 3 എണ്ണമായി മുൻകൂർ ജാമ്യം 3 എണ്ണം. എന്നാലും ഞാൻ പറയാം, അയാളുടെ സ്വഭാവം ശരിയല്ല സാർ. ആ കുഴപ്പമില്ല, സാറിഷ്ടമാരി ചെയ്യാ, എനിക്ക് പ്രശ്നം. എന്റെ ആ മനസ്സിലെ ആ പറയേണ്ട ആളുടെ മനസ്സിലെ എല്ലാ ടെൻഷനും പോയി. എന്താ അറിയോ, അയാള് ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ശരിയാണോ? ഞാൻ ശരിയല്ല സാർ. അപ്പൊ പിന്നെ എന്തിനാ അയാള് ശരിയല്ല നിങ്ങൾ പറയുന്നത്? എന്തിനാ? അല്ല സാർ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി, പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾ ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ഈ ഒരു ഒരു രീതി സന്തോഷിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ചിലപ്പോ കണ്ടിട്ടില്ലേ, സാറിന്റെ മകളുടെ കല്യാണം പോട്ടി പൊടിച്ചു സാറേ. ഇപ്പൊ ഇയാള് വെയിറ്റ് ചെയ്യ, അടുത്ത വരി എന്താണ്? കാരണം അടുത്ത വരിയിലെ അടുത്തത് പരന്ത പാര. എന്നാലും ആ പായസത്തിനൊരിത്തിരി മധുരം കൂടിപ്പോയി. അത് കഴിഞ്ഞു അയാൾക്ക് സന്തോഷമായി. ഇയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പാരയും വെച്ചിട്ട് പോയല്ലോ. ഇനി ഇയാൾക്ക് നാളെ വരെയും ചിന്തിക്കാനുള്ളതുണ്ട്, മകളുടെ കല്യാണം നന്നായി, പായസത്തിന് മധുരം കൂടി. ഇത് തന്നെ ആലോചിച്ചുകൊണ്ട് നാളെ വരെ ഇരിക്കുക. നമ്മൾ ചെയ്യാറില്ലേ, ഞാൻ പറയുന്നത് തമാശ എന്നുള്ളത് ഒരു വശത്തുണ്ടെങ്കിലും ഇത് നമ്മൾ ചെയ്യാറുണ്ട്, ഞാൻ ഉൾപ്പെടെ നമ്മള് എന്നാണ് ഞാൻ പറയുന്നത്. ഒരാളെയും നിങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ഈ നിഷേധാത്മകത വരാൻ കാരണം സന്തോഷിക്കാറില്ല നമ്മള്. നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് മക്കളുടെ വിവാഹത്തിന് അച്ഛനും അമ്മയും സന്തോഷിക്കുന്ന കാരണം, ജ്യേഷ്ഠാനുജന്മാർ സന്തോഷിക്കുന്ന കാരണം, ഈ പെൺകുട്ടിയുടെ കൊച്ചച്ഛന്മാരും വലിയച്ഛന്മാരും സന്തോഷിക്കുന്ന കാരണം, എന്ത് ഫ്രീ ആയിട്ടാണ് സന്തോഷിക്കുന്നതെന്ന് അറിയാമോ? നമുക്കത് പറ്റില്ല. നമുക്ക് എപ്പോഴും വിഷമമാണ്. കൊച്ചച്ഛൻ വിചാരിക്കും, ഈ എന്റെ ചേട്ടന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ കാറില് 3-4 പ്രാവശ്യം പോയാൽ പെട്രോൾ തീരില്ലേ, അപ്പൊ ചേട്ടൻ എന്ത് തോന്നുന്നു, എനിക്കൊരു പേടിയാ, അതുകൊണ്ട് ഞാൻ 3-4 പ്രാവശ്യം പോയില്ല, 1 പ്രാവശ്യമേ പോയുള്ളൂ എന്നൊരു സമാധാനം. ഈ മൊത്തം സ്ത്രീധനം കൊടുത്തിരിക്കുന്നത് 40 കിലോഗ്രാം പവനോ എന്തൊക്കെയോ ആണ്, 490 ഗ്രാം സ്വർണമുണ്ട്, 25 ലക്ഷം ഉണ്ട്, ഒരു വീടുണ്ട്, ഒരു KSRTC ബസ്സും ഉണ്ട്, ഇതെല്ലാമാണ് സ്ത്രീധനം കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ 2 പ്രാവശ്യം ഈ കാറിലൊന്ന് അവിടം വരെ പോയി വന്നാലുള്ള പെട്രോളിനെ കുറിച്ച് ഇയാൾ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുമെന്നും വിചാരിച്ച് നമുക്ക് സന്തോഷിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് സ്വന്തം ആവശ്യം സ്വാർത്ഥത കൊണ്ടാണെങ്കിൽ പോലും സന്തോഷിക്കാൻ പഠിക്കണം. ഈവൺ ഇഫ് ഇറ്റ് ഈസ് സെൽഫിഷ്നെസ് ഫ്രം യുവർ സൈഡ്, സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും ഈ ജന്മം ഈശ്വരൻ തന്നു. അത് മുഴുവനും ഉപയോഗിക്കുക, സുഖമായിട്ട് ഉപയോഗിക്കുക, ചിരിച്ചുകൊണ്ട് ഉപയോഗിക്കുക എന്നാ തീരണേന്ന് അറിഞ്ഞുകൂടാ എന്ന് ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞു. ഉറപ്പില്ല വീട്ടിലേക്ക് തിരിച്ചെത്തും എന്നുള്ളത് പോലും. എട്ടാമത്തെ പേജ് മാതൃഭൂമിയിലുള്ളത് കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ, മരണപ്പേജ്. ആ പേജിൽ ഒത്തിരി പേരുടെ ഫോട്ടോ ഉണ്ട്. എന്നാ നമ്മുടെ ഫോട്ടോ അതിൽ വരണേന്ന് അറിഞ്ഞുകൂടാ എന്നുള്ളതും ഞാൻ പറഞ്ഞു. ഇത് ഓർമ്മിക്കാൻ വേണ്ടി ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ദിവസത്തിന് മുമ്പ് ലഭിക്കുന്ന അവസരം എല്ലാവരോടും പറയാറുണ്ട്. വീട്ടിൽ ഭാര്യയും ഭർത്താവുമായിട്ട് സ്വരച്ചേർച്ചയില്ല, ഇന്നലെ ഫൈറ്റ് നടന്നു, ഇന്നും ഫൈറ്റ് നടന്നു, വാശി വെച്ച് രണ്ടുപേരും പ്രതികരിക്കുന്നു. ആർക്കാ നഷ്ടം? അയൽവക്കത്തുകാരനാ? ആ ഭാര്യ ആ ബെഡ്റൂമില്, ഭർത്താവ് ഈ ബെഡ്റൂമില്. രാവിലെ എഴുന്നേറ്റിട്ട് പരസ്പരം മുഖം കാണില്ല. ഏതോ വീട്ടിലുണ്ടായിരുന്ന ഒരു പെണ്ണ്, ഏതോ വീട്ടിലുണ്ടായിരുന്ന ഒരാണ് കുറെ പേരുടെ മുമ്പിൽ വെച്ച് താലി കെട്ടി മാലയിട്ട് പാണിഗ്രഹണം ചെയ്ത് പുടവ കൊടുത്ത് മോതിരം മാറി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മുഖം മത്തങ്ങ മാതിരി വെച്ചിട്ട് ചാവണ വരെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അവസാനം ഒരാള് മരിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി കരയും, നീ പോയി ജീവിതത്തിൽ നിന്ന്. അന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? യാത്രയക്കേണ്ട ആവശ്യമുണ്ട്. ആരാദ്യം പോകുന്നെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് സന്തോഷിക്കാൻ പഠിക്കണം. സന്തോഷിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. 10 നിയമങ്ങൾ യമനിയമങ്ങൾ ഉള്ളതില് ഈ 7-ാമത്തേത് സന്തോഷിക്കാൻ പഠിക്കുക, സന്തോഷിപ്പിക്കാൻ പഠിക്കുക. അറിഞ്ഞുകൊണ്ടാ പല ആവർത്തി ഇത് പറഞ്ഞത്. അറിയാതെ വായിൽ നിന്ന് വരുന്നതല്ല. അടുത്തത് 8-ാമത്തേത് ശൗചം, സന്തോഷം. 8-ാമത്തേത് തപഃ, തപസ്. ജീവിതം തന്നെ ഒരു തപസ്സാക്കി മാറ്റാം. ഒരു കപ്പ് ചോറ് വെക്കുമ്പോൾ അതൊരു തപസ്സാണ്. ചോറുണ്ടാക്കുക എന്നുള്ളത് ഓഫീസിലെ ഫയല് നോക്കുമ്പോൾ അതൊരു തപസ്സാണ്. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അതൊരു തപസ്സാണ്. എന്നും ഈ മൈക്കിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കൃഷ്ണ, ഗുരുവായൂരപ്പ, പൂർണത്രയേശ എന്ന് വിളിക്കുമ്പോൾ എന്റെ മനസ്സിനോട് ഞാൻ പറയാറുണ്ട്, അടുത്ത 1.5 മണിക്കൂർ ഒരു തപസ്സാണ്. മന്ത്രം തെറ്റരുതേ ഈശ്വര, വായിൽ നിന്ന് വരാൻ പാടില്ലാത്തത് വരരുതേ ഈശ്വര, എന്റെ ആക്ഷനിലോ മുഖത്തെ എക്സ്പ്രഷനിലോ നെഗറ്റീവ് ഉണ്ടാകരുതേ ഈശ്വര എന്ന് 10 സെക്കൻഡ് പ്രാർത്ഥിച്ചിട്ടാ കണ്ണു തുറക്കാറുള്ളത്. ഒരു തപസ് പോലെ അത് ഈശ്വരൻ അനുഗ്രഹിക്കാറുണ്ട്. ചിലപ്പോ ബൈ ചാൻസ് ഒരു ഫ്ലോപ്പ് വന്നു എന്ന് വരും. അതാണ് അനുഭവം. ഇത് ഞാൻ ഒരു സ്ഥലത്തും പറയാറില്ല, അറിയാതെ ഇവിടെ പറഞ്ഞു പോയതാണ്. ആ തപസ് ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ സാധിക്കണം. മക്കളും ഭാര്യയും കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൌ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനഃ എന്ന മന്ത്രം പറയുമ്പോൾ അതൊരു യജ്ഞമാണ്. ഭക്ഷണം കഴിക്കുന്ന തപസ്, ഭക്ഷണമുണ്ടാക്കുന്ന തപസ്, മക്കളെ വളർത്തുന്ന തപസ്, ഭാര്യയെ സംരക്ഷിക്കുന്ന തപസ്, ഭർത്താവിന് ആവശ്യമുള്ള കാര്യങ്ങൾ തപസ് പോലെ ചെയ്തു കൊടുക്കുന്നു, വീട് നന്നായി സൂക്ഷിക്കുന്ന തപസ്, ഓഫീസിൽ കൃത്യസമയത്തിന് എത്തുന്ന തപസ്, ഓഫീസില് നമ്മളെ ഭരിക്കുന്ന വ്യക്തികളുടെ മുമ്പില് നാം ചെയ്തു തീർക്കേണ്ട കർമ്മം എന്ന തപസ്, അത് തപസ് പോലെ ചെയ്താൽ എത്ര രസകരമായ ഒരനുഭവമായിരിക്കും. തപസ് മാതിരി ചെയ്യണമെന്ന് പറയാൻ കാരണമുണ്ട്. ഹാത്തോൺ എക്സ്പെരിമെന്റ് എന്നൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. അതിന്റെ തുടർച്ചയായിട്ടുള്ള തെർബ്ലിക്സ് എക്സ്പെരിമെന്റുകൾ ഇപ്പോഴും നടക്കാറുണ്ട്. അതിലൊരു വാല്യൂ ഉണ്ട്. സന്തോഷത്തോടുകൂടി ഒരു ജോലി നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുക. ആ ജോലി ചെയ്യാൻ 17 കലോറി താപം വേണ്ടി വരും എന്ന് വിചാരിക്കുക. 17 കലോറി താപം വേണം, ഹീറ്റ് വേണം, എനർജി വേണം ഒരു ജോലി സന്തോഷത്തോടുകൂടി ചെയ്യാൻ. അതേ ജോലി രാഗിക്കൊണ്ട് ശപിച്ചുകൊണ്ട് മത്തങ്ങ മാതിരി മുഖം വെച്ചുകൊണ്ട് ചെയ്താൽ അതേ ജോലി ചെയ്യാൻ 100 കലോറി ഹീറ്റ് വേണം അത്രേ. അതായത് അർദ്ധ മനസ്സോടുകൂടി നെഗറ്റീവ് ചിന്തിച്ച് ഒരു ജോലി ചെയ്യാൻ 100 കലോറി ഹീറ്റ് വേണ്ടത്, നല്ല മനസ്സോടുകൂടി അതേ ജോലി ചെയ്താൽ 17 കലോറി ഹീറ്റ് മതി. ചിലപ്പോ ചിലര് കണ്ടിട്ടില്ലേ, ഇന്ന് എനിക്ക് എത്ര ജോലി ചെയ്താലും ഒരു ക്ഷീണോ ഇല്ല. എന്താ ക്ഷീണോ ഇല്ലാതിരിക്കാൻ കാരണം? നിറഞ്ഞ സംതൃപ്തിയോടുകൂടിയാ ജോലി ചെയ്തത്, എനർജി കുറച്ചേ ചെലവായുള്ളൂ. ഇന്നലെ ചെയ്തതോ? ഇന്നലെ മൊത്തം നെഗറ്റീവ് ആയിരുന്നു. പ്രാഗിക്കൊണ്ടാ ഞാൻ ചെയ്തത്, ശപിച്ചുകൊണ്ട്. അതിന്റെ റിസൾട്ട് എന്താണ്? 100 കലോറി ഈക്വലന്റ് ഹീറ്റ് ചെലവായി. അതുകൊണ്ട് ക്ഷീണം, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു തപസ്സായിട്ട് ജീവിക്കാം. ക്ഷേത്രത്തിലേക്ക് പോകുന്നു എങ്കില് അതൊരു തപസ്സ്. ആ യജ്ഞവും തപസ്സും ജീവിതത്തിലെ ധന്യമാക്കാൻ സാധിക്കണം. ഒന്ന് വീണ്ടും തിരിച്ചു വരാം. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം. രണ്ടെണ്ണം കൂടിയുണ്ട്. അതില് 9-ാമത്തേത് സ്വാധ്യായം. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ച് പരമാവധി അറിവ് നേടുക. നിങ്ങൾ ഒരു ക്ലർക്ക് ആണെങ്കിൽ ആ ക്ലർക്കിൽ നിന്ന് ഏതെല്ലാം അറിവുകൾ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ അറിവുകൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കണം. വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾ വെക്കുന്ന കറി ഒരു 650 തരത്തിലുള്ള കറികളെങ്കിലും വെക്കാൻ പഠിക്കുക. വെറുതെ ഇരുന്ന് പഠിക്കുക, വേറെ ജോലിയൊന്നുമില്ലല്ലോ. ഒരു കപ്പലണ്ടി കൊണ്ട് കറി ഉണ്ടാക്കാൻ പഠിക്കുക, ഉള്ളി കൊണ്ട് കറി ഉണ്ടാക്കാൻ പഠിക്കുക, പൊട്ടുകടല കൊണ്ട് കറി ഉണ്ടാക്കാൻ പഠിക്കുക, വാഴക്കൂമ്പ് കൊണ്ട് കറി ഉണ്ടാക്കാൻ പഠിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, ഭർത്താവിന് തിന്നാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ തീറ്റാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയേക്കരുത്. അപ്പൊ അവനവൻ തിന്നു നോക്കാം. എത്രയാ ഉഴുന്നുപരിപ്പ് വറുത്തൊരു കറി ഉണ്ടാക്കാം. ഉഴുന്നുപരിപ്പ് വറുത്ത കറി ഉപയോഗിച്ച് ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ടാക്കുക, അതിലേക്ക് കുറച്ച് ടൊമാറ്റോ ഇട്ടിട്ടുണ്ടാക്കാൻ നോക്കുക. അതേ സാധനം ഉപയോഗിച്ച് ഉഴുന്നുവട ഉപയോഗിച്ച് കറി ഉണ്ടാക്കാൻ പഠിക്കുക. അതിലേക്ക് ഏറെ ഏതെങ്കിലും ഇത്തിരി പെരിഞ്ചീരകം കൂടി അരച്ചിട്ട് നോക്കുക. നല്ല ടേസ്റ്റ്, അസല സാധനം. 650 ട്രഡീഷണൽ കറി ഉണ്ടാക്കാനുള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. 650 ട്രഡീഷണൽ കറി ഉണ്ടാക്കാനുള്ള ഒരു പുസ്തകം. ഞാനൊരു ഹോട്ടൽ സപ്ലയർ ആയിരുന്നു അന്ന് എഴുതിയതാ. അതെല്ലാം കൂടി കംപ്ലയിൻ ചെയ്തിട്ടാണ് ഇപ്പൊ അത് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അപ്പോ ആ കറി ഉണ്ടാക്കുന്ന മെത്തേഡ് അതൊരു യഥാർത്ഥത്തിലൊരു സ്വാധ്യായം. നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്ത് കാനഡയിൽ പോയപ്പോഴത്തേക്കും ഒരു ആ താമസിച്ചിരുന്ന വീട്ടില് ഒരാൾ ചോദിച്ചു, സാറേ ഇന്ന് വരെ ലോകത്തിൽ ആരും കഴിക്കാത്തൊരു കറിയുടെ പേര് പറയാമോ? ഇപ്പൊ ഉണ്ടാക്കി തരാന്ന് ഞാൻ പറഞ്ഞു. ഇഡ്ഡലി ബാക്കി ഉണ്ടായിരുന്നു, ഇഡ്ഡലി മിക്സിയിലിട്ട് കുറച്ച് ചുവന്ന മുളകും ചേർത്ത് ഇഡ്ഡലി അരച്ചു. അരച്ചതിന് ശേഷം നേരെ വെള്ളവും ചേർത്ത് കടുക് വറുത്തു. ഉഗ്രൻ ചട്നി, ഇഡ്ഡലി ചട്നി. നിങ്ങൾ ആരെങ്കിലും തിന്നിട്ടുണ്ടോ? ഒന്ന് തിന്നു നോക്ക. ഇഡ്ഡലി ചട്നിയാണെന്ന് അറിയയില്ല, അത് ഒറ്റയാളറിയില്ല ഇഡ്ഡലി ചട്നിയാണെന്ന്. അപ്പൊ മുളക് അരയ്ക്കുക, ഇഡ്ഡലി അതിലേക്ക് ഇടുക, മിക്സിയിട്ടൊന്ന് അടിക്കുക. മിക്സി ഉള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലല്ലോ. അതിട്ടൊന്ന് അടിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, കടുക് വറുക്കുക. ഉഗ്രൻ ഒന്നുകൂടെ ഇഡ്ഡലി ചട്നി. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ചട്നിയല്ല, ഇഡ്ഡലി കൊണ്ടുപോകുന്ന ചട്നി. അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്, എന്തെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഒരു ചെറിയ റിമോട്ട് കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ സ്വാധ്യായം പഠിക്കുക. ഓഫീസ് ഇലക്ട്രിക്കൽ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ മൊത്തം പഠിക്കുക. കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ആളാണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഫിംഗർ ടിപ്സിൽ കളിക്കാൻ പഠിക്കണം. അങ്ങനെ എത്ര എത്ര അറിവുകളുണ്ട്. അത് നേടാൻ ജീവിതത്തിൽ സാധിക്കുമ്പോൾ ജീ ജന്മം വ്യർത്ഥമായി എന്ന് തോന്നില്ല. പഠിച്ച് പഠിപ്പിച്ച് പഠിച്ച് പഠിച്ച് പഠിപ്പിച്ച് ജീവിതത്തിൽ എത്ര ഫോൺ കോൾ നിങ്ങൾക്ക് കിട്ടുന്നറിയോ? എത്ര പേരാ ചോദിക്കുക സംശയമുള്ളത്, സാറേ എങ്ങനെയാ വേദം വായിക്കുക, ഒന്ന് പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. എന്താ ശിക്ഷാഗ്രന്ഥം? ചിലപ്പോ ചിലർ ചോദിക്കാറുണ്ട്, എന്റെ അമ്മ മരിച്ചിട്ട് 41 വർഷമായി, അമ്മക്ക് ഗതി പിടിച്ചിട്ടുണ്ടാവോ? എനിക്കറിഞ്ഞൂടാ നിങ്ങളുടെ അമ്മക്ക് ഗതി പിടിച്ചിട്ടുണ്ട്. എന്നാലും പറയണം. ഇയാളുടെ മുഖം എനിക്ക് കണ്ടിട്ടില്ല, ഇയാൾ എങ്ങനെയുള്ള പാർട്ടിയാണെന്ന് അറിഞ്ഞൂടാ. ഇതൊന്നുമില്ല, രാത്രി 11:30 ചിലപ്പോ മലപ്പുറത്ത് നിന്ന് വിളിക്കുന്നത്, സാറേ ഈ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവുക? ആത്മാവ് താനെന്തിനാണോ എന്നെ വിളിച്ചത്? പലരെയും വിളിച്ചപ്പോ എല്ലാവരും പറഞ്ഞത് സാറിനോട് ചോദിക്കാനാ. ഉറപ്പാണോ ഞാൻ പറഞ്ഞ താൻ വിശ്വസിക്കുന്ന? ഉറപ്പാണ് സാറേ. അപ്പൊ ജീവിച്ചിരുന്നപ്പോ കള്ളുഷാപ്പിലേക്ക് പോയി ശീലിച്ച വ്യക്തിയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് കള്ളുഷാപ്പിൽ തന്നെ പോകും. ജീവിച്ചിരിക്കുമ്പോ ഹോട്ടലിൽ ദിവസവും പോകുന്ന വ്യക്തിയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവും ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് എനിക്ക് എന്തെന്നാ പറയാൻ സാധിക്കും? സാറിന് എങ്ങനെ എത്ര കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്ന? ഞാൻ എത്ര പ്രാവശ്യം മരിച്ചതിന് ശേഷം പോയിട്ടുണ്ടെന്ന് തനിക്കറിയോ? അപ്പോഴയാൾക്ക് മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തൊക്കെയോ ഉണ്ടെന്ന് ധരിച്ചിട്ടാ വിളിക്കുന്നത്. പക്ഷെ ശരിക്കുള്ള അറിവ് വെച്ച് ആ അറിവ് സ്വാധ്യായത്തിലൂടെ നേടി മുമ്പോട്ട് പോകുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അവരുടെ സംശയം നിവാരണം ചെയ്യാൻ നിങ്ങളെന്ന ഇലക്ട്രിക് ബൾബ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പോസ്റ്റിന്, നിങ്ങളെന്ന ഇലക്ട്രിക് പോസ്റ്റിന് ആ വിളക്കിന്റെ പ്രകാശം ഒത്തിരി പേരിൽ എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതം സമ്പന്നമാകാൻ സാധിക്കുന്ന അത്രയും അറിവ് നേടുക. അതിന് ഇന്നലെ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞതുപോലെ ചെവി തുറന്നു വെക്കുക, കണ്ണ് തുറന്നു വെക്കുക, എപ്പോഴും അല്ല, ആവശ്യത്തിന് അടക്കണം, തുറന്നു വെക്കുക, നല്ലത് കാണാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് ചിന്തിക്കാൻ. ഈ മൂന്നവയവങ്ങള് നിങ്ങൾ തുറന്നു വെച്ചാൽ അറിവിന്റെ പ്രവാഹം അകത്തേക്ക് ഉണ്ടാകാതിരിക്കില്ല. ആ അറിവ് നേടണം. സ്വാധ്യായം, ശൗചം, ശരീരത്തിന്റെ ബാഹ്യമായ ക്ലീനിങ്, ഇന്റേണൽ ക്ലീനിങ്, ശ്വാസകോശം ക്ലീൻ ചെയ്യുക, ബ്രെയിൻ ക്ലീൻ ചെയ്യുക, ശൗചം, സന്തോഷം ലഭിക്കുന്ന ഓരോ മിനിറ്റും സന്തോഷിക്കാനായിട്ട് പഠിക്കുക. തപസ്, ഓരോ കർമ്മവും ഒരു തപശ്ചര്യയായി ചെയ്യാൻ നമുക്ക് സാധിക്കണം. തപശ്ചര്യ കഴിഞ്ഞാൽ സ്വാധ്യായം, ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്, എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഭാരതീയ പൈതൃകം പഠിക്കുക. പഠിപ്പിക്കാൻ ആവശ്യമായ സർവതും നിങ്ങൾക്ക് എത്തിച്ചു തരാം. അത് പഠിക്കാൻ സാധിക്കണം. ആ പഠിച്ചു 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 ധന്യരാവുക എന്ന് പറയാറില്ലേ, അതിൽ നമ്മുടെ പൂർവീക ഋഷിവര്യന്മാർ പറയാറുണ്ട്, ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ടീച്ചറിൽ നിന്ന് കാൽഭാഗമേ കിട്ടുള്ളൂ, ബാക്കി കാൽഭാഗം അവനവൻ പഠിക്കണം, ബാക്കി കാൽഭാഗം മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് പഠിക്കണം, ലാസ്റ്റ് കാൽഭാഗം ജീവിക്കുന്ന പ്രക്രിയയില് അഡീഷൻസ്, ഡെലീഷൻസ്, മോഡിഫിക്കേഷൻസ് ആൻഡ് കറക്ഷൻസിലൂടെ സാധിക്കണം. അതായത് ആചാര്യനിൽ നിന്ന് പഠിച്ചത് 25%, റിമൈനിങ് 75% അറിവ് നേടാൻ സ്വാധ്യായം എന്ന പ്രക്രിയയിലൂടെ നമുക്ക് സാധിക്കണം. ജീവിതം ധന്യമാക്കാൻ അവസാനത്തെ പോയിന്റ് ഈശ്വര പ്രണിധാനം. ഈശ്വരൻ എന്നൊരു ശക്തിയുണ്ട്, നിരീശ്വരവാദിക്കടക്കമുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ചിലര് ചോദിക്കാറുണ്ട്, സാറ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന്. അവരോടെല്ലാം പറയാറുണ്ട്, ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈശ്വരനെ കാണണമെങ്കിൽ ഒന്നുകിൽ ഡിസ്കവറി ചാനൽ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ നാഷണൽ ജിയോഗ്രഫി ചാനൽ ഓൺ ചെയ്യുക. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കള് അതിന് ജന്മം ലഭിച്ച് അത് വളർന്ന് അത് വലുതായി അത് മരിക്കുന്ന സീൻ നിങ്ങൾക്ക് കാണാം. ഈ വലിയ സ്ക്രീനിന്റെ മുമ്പില് ഈ ജന്തുക്കൾ എങ്ങനെ ജനിക്കുന്നു, എങ്ങനെ വളരുന്നു, എങ്ങനെ അത് അന്ത്യം കണ്ടെത്തുന്നു. പല്ലിയുടെ മുട്ട കണ്ടിട്ടുണ്ടോ? ആ മുട്ടയ്ക്കകത്ത് മുട്ട ഒറ്റ ദിവസം പൊട്ടിച്ചാൽ കുറച്ച് വെള്ളം പോലൊരു ദ്രാവകമേ ഉണ്ടാവുള്ളൂ. കൃത്യം 11 ദിവസം കൊണ്ട് ആ ദ്രാവകം ഒരു പല്ലിയായി മാറും. എത്ര ബയോകെമിക്കൽ ചേഞ്ചാണ് ആ മുട്ടയ്ക്കകത്തുണ്ടാകുന്നത്. ഒരു കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ 21-ാം ദിവസം കൊക്കുള്ള, തലയിൽ നിറച്ച് രോമമുള്ള, ചിറകുള്ള, നഖങ്ങളുള്ള, കാലുകളുള്ള, ഇത്രയും വലിയ ഇൻഡസ്ട്രൈനുള്ള, ഇറച്ചി വെച്ച ഒരു കോഴിക്കുഞ്ഞു പുറത്തേക്ക് വരും. ആ മുട്ടയ്ക്കകത്തെ ഒരു സെല്ല് ഒരു കോഴിക്കുഞ്ഞായി മാറിയ പ്രക്രിയ ഒന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിക്കുക. ചിലപ്പോ ഞാൻ തമാശയിൽ പറയാറുണ്ട്, ഒരു വിടരാനാകുന്ന കോഴിമുട്ട വിരിയാനാകുന്ന കോഴിമുട്ട, വിരിയാനാകുന്ന താറാവിന്റെ മുട്ട കുളക്കടവിൽ കൊണ്ടുപോയി വെക്കുക, വെള്ളത്തിന്റെ അടുത്ത് വെക്കുക, ദൂരെ കൈകെട്ടി നിന്ന് നോക്കുക. കോഴിമുട്ട പൊട്ടിച്ച് കോഴിക്കുഞ്ഞു പുറത്തു വരും. അതുപോലെ താറാമുട്ട പൊട്ടിച്ച് ആ താറാവിന്റെ കുഞ്ഞു പുറത്തേക്ക് വരുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും വെള്ളത്തിലേക്ക് നോക്കുന്നുണ്ടാവും. കോഴിക്കുഞ്ഞു വെള്ളത്തിലേക്ക് നോക്കി പേടിച്ച് അത് പുറകോട്ട് ഓടിപ്പോകും. താറാവിന്റെ കുഞ്ഞ് വെള്ളത്തിലേക്ക് നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. കോഴിക്കുഞ്ഞിനറിയാം വെള്ളത്തിൽ ചാടിയാ പൊങ്ങില്ല എന്ന്, താറാവിന്റെ കുഞ്ഞിനറിയാം വെള്ളത്തിൽ ചാടിയാ മുങ്ങില്ല എന്ന്. രണ്ടും മുട്ടയ്ക്കകത്തുണ്ടായിരുന്നതാണ്. എങ്ങനെയാ താറാവിന്റെ കുഞ്ഞിന് അറിവുണ്ടായത്? വെള്ളത്തിൽ ചാടിയാലും മുങ്ങില്ല എന്ന്. എങ്ങനെയാ കോഴിക്കുഞ്ഞിന് അറിവുണ്ടായത്? വെള്ളത്തിൽ ചാടരുത് എന്ന അറിവ് ആരാ കൊടുത്തത്? വിവരിക്കാൻ സാധ്യമല്ല. അതിനകത്തൊരറിവുണ്ട്. പശുക്കുട്ടിയെ അല്ലെങ്കിൽ പശുവിനെ ഒരു വലിയ പുൽമേടിയില് മേയാൻ വേണ്ടി വിടുക. ആ പശു തിന്നുന്ന പുല്ലുകളെല്ലാം നോക്കിയിരിക്കുക. ആ പശു ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പച്ച തിന്നില്ല. കാരണം പശു കോൺഗ്രസ് ആയതുകൊണ്ടല്ല. ആ കമ്മ്യൂണിസ്റ്റ് പച്ച തിന്നരുത് എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ തലച്ചോറില് എഴുതി വെച്ചിട്ടുണ്ട് തിന്നരുത് എന്ന്. നേരെ ഒരു മുറുക്ക്, ചെറിയ മുറുക്കിന്റെ പീസെടുത്ത് കാക്കയ്ക്ക് മുകളിലേക്ക് ഇട്ടുകൊടുക്കുക. കാക്ക നേരെ അത് മുകളിൽ വന്ന് എടുക്കുന്നത് കാണാം. അടുത്തതും ഇട്ടുകൊടുക്കുക. മൂന്നാമത്തേത് ഒരു കല്ലിട്ട് കൊടുക്കുക. മുറുക്കിട്ട് കൊടുക്കരുത്, കല്ല്. ആ കാക്ക നേരെ കല്ല് വായിലെടുക്കും, അപ്പൊ തന്നെ തുപ്പിക്കളയും. ഈ മുറുക്ക് തിന്നാൻ കൊള്ളാമെന്ന് കാക്കയെ പഠിപ്പിച്ചതാരാ? കല്ല് തിന്നാൻ പറ്റില്ല എന്ന് കാക്കയെ പഠിപ്പിച്ചതാരാ? അറിഞ്ഞുകൂടാ. അത് അതിനകത്തൊരറിവുണ്ട്. ആ അറിവിനെയാണ് പ്രപഞ്ച ചൈതന്യത്തിന്റെ സർവ ആധാരമായ പരമാത്മ ചൈതന്യം. അതിന്റെ ഒരു തുള്ളി നിങ്ങളിലുണ്ട്, അതിന്റെ ഒരംശം എന്നിലുമുണ്ട്. ആ ചൈതന്യം എന്നിലുള്ളത് കൊണ്ടാണ് എന്റെ ഹാർട്ട്, ഹൃദയം, ഹാർട്ട് കൃത്യമായി പ്രവർത്തിക്കുന്നത്, ലങ്സ് പ്രവർത്തിക്കുന്നത്, ലിവർ പ്രവർത്തിക്കുന്നത്, സർവ ജീവജാലങ്ങളിലും അത് പ്രവർത്തിക്കുന്നത്. അടുത്ത കാലത്ത് കോറൽസ് എന്നൊരു സിനിമ കാണാൻ ഭാഗ്യം കിട്ടി, ഐമാക്സ് തിയേറ്ററില് കോറൽ എന്ന സിനിമ. ആ സിനിമ അവസാനിക്കുന്നത് ഒരു വലിയ ഭാഗം കടലിന്റെ അടിത്തട്ട് 320 സ്ക്വയർ കിലോമീറ്റർ, 320 സ്ക്വയർ കിലോമീറ്ററില് കോറൽ ഇങ്ങനെ പുഷ്പം മാതിരി വിടർന്നിരിക്കുക. മുകളിൽ നിന്ന് അതിന്റെ ഫോട്ടോ എടുത്തിരിക്കുന്നു. ഈ 300 സ്ക്വയർ കിലോമീറ്ററില് ആ കോറല് പെട്ടെന്ന് അമർന്ന് അടയുന്നു, തുറക്കുന്നു, അടയുന്നു, തുറക്കുന്നു. അത് മുകളിൽ നിന്നൊരു സീൻ കാണുമ്പോ തരിച്ചു നിന്നുപോകും. എങ്ങനെയാ ഇതിങ്ങനെ അടയുകയും തുറക്കുകയും ചെയ്യുന്നത്? അര സെക്കൻഡ് ഇല്ല, കാൽ സെക്കൻഡ് കൊണ്ട് അടയുന്നു, കാൽ സെക്കൻഡ് കൊണ്ട് തുറക്കുന്നു. ഇത് ആ കോറൽസ് പരസ്പരം കളിക്കുന്നത് പോലെ, ചിരിക്കുന്നത് പോലെ, ആഹ്ലാദിക്കുന്നത് പോലെ കാണാൻ സാധിച്ചു. എന്തൊരത്ഭുതം! കാനഡയില് ആർട്ടിക് ഓഷ്യന്റെ അടുത്ത് പോകാൻ ഒരു ഭാഗ്യം കിട്ടി. സാൽമൺ ക്രീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ സാൽമൺ എന്ന മത്സ്യം വന്ന് മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങള് സാൽമൺ ക്രീക്ക് ആർട്ടിക് ഓഷ്യനിൽ നിന്ന് താഴ്ത്തേക്ക് വന്ന് പസഫിക് ഓഷ്യനിലൂടെ പോയിട്ട് നേരെ സൗത്ത് അമേരിക്കയുടെ താഴെ കൂടെ പോയിട്ട് സൗത്ത് ആഫ്രിക്കയുടെ താഴെ കൂടെ പോയിട്ട് അറ്റ്ലാന്റിക് ഓഷ്യനിൽ കടന്ന് അറ്റ്ലാന്റിക് ഓഷ്യനിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യനിലേക്ക് കടന്ന് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ന്യൂസിലാൻഡ് വരെ പോയിട്ട് ആ ന്യൂസിലാൻഡിൽ നിന്ന് തിരിച്ചു വന്ന് ഈ ഇന്ത്യൻ ഓഷ്യൻ കടന്ന് അറ്റ്ലാന്റിക് ഓഷ്യൻ കടന്ന് സൗത്ത് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും കടന്ന് പസഫിക് ഓഷ്യൻ കഴിഞ്ഞ് വീണ്ടും സാൽമൺ ക്രീക്കില് 3 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തും. അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആ സാൽമൺ മത്സ്യക്കുഞ്ഞ് അത് ഇത്രയും വലിയ സാൽമൺ മത്സ്യമായി മാറിയിട്ടുണ്ടാവും. ന്യൂസിലാൻഡിൽ നിന്ന് അത് തിരിച്ചെത്തി അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ വന്ന് അത് മുട്ടയിടും, തലയടിച്ച് സ്വയം ചത്തുപോകും. ഏതാണ്ട് 32 ലക്ഷം ടൺ സാൽമൺ ഒരു സീസണിൽ മരിക്കും. 32 ലക്ഷം ടൺ അത് തിന്നാൻ ആ പ്രദേശത്ത് മൊത്തം കരടികളായിരിക്കും. അപ്പൊ അവിടേക്ക് പോവാനേ സാധിക്കില്ല. അവിടെ പോയപ്പോ കാണാൻ സാധിച്ചു ഈ സാൽമൺ മത്സ്യത്തോട്. അവിടെ നിന്ന് വിരിഞ്ഞ് ന്യൂസിലാൻഡ് വരെ പോയി തിരിച്ചു വന്ന് ഇവിടെ വന്ന് മുട്ടയിട്ട് ചാവണമെന്ന് പറഞ്ഞത് ആരാ? ഈശ്വര എന്ന് വിളിക്കല്ലാതെ മറ്റൊന്നും പറയാൻ സാധ്യമല്ല. ഇത്രയുമധികം ഉജ്ജ്വലമായ ഒരു ഈശ്വര ചൈതന്യത്തിന്റെ അധിപരായിട്ട് നിൽക്കുന്ന ഒരു ചൈതന്യം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ ശരീരത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ കണ്ണിന് കാഴ്ച നൽകുന്ന ശക്തി, ചെവിയെ കേൾപ്പിക്കുന്ന ശക്തി, മൂക്കിന് ഘ്രാണശക്തി നൽകുന്നത്, നാക്കിന് സംസാരിക്കാനും സ്വാദറിയാനും സാധിക്കുന്നത്. ഈ നാക്കിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. 32 പല്ലിന്റെ ഇടയ്ക്ക് കിടന്ന തലങ്ങും വിലങ്ങും നാക്ക് പോവാണ്. എങ്ങാനും സാമ്പാർ കൂട്ടി ഊണ് വയ്ക്കുന്ന സമയത്ത് ഈ നാക്ക് പല്ലിന്റെ ഇടയിൽ പോയാലുള്ള അവസ്ഥ പോകാതെ എത്ര ഭംഗിയായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. മാത്രല്ല, എന്റെയും നിങ്ങളുടെയും ഷെയ്പ്പ് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ മൂക്ക് താഴെയായ എല്ലാവരുടെയും മഹാഭാഗ്യത്തിന് ആരുടെയെങ്കിലും മൂക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതറിയാതെ ഒന്ന് തിരിഞ്ഞുപോയെന്ന് വിചാരിക്കുക. കർക്കിടക മാസത്തില് റോഡ് മുറിച്ച് കടക്കണം, കയ്യിൽ കൊടയുമില്ല, മഴ പെയ്യുന്നുണ്ട്, എന്തായിരിക്കും അവസ്ഥ? എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ മൂക്ക് മുകളിലാണെങ്കിൽ പെയ്യുന്ന മഴ മൊത്തം അകത്തേക്ക്. എത്ര കൃത്യമായിട്ടാണ് ഈ മൂക്കിന് ഒരു ഡിസൈനിങ് നൽകിയത്. ഈ ചെവി ഇങ്ങനെ തന്നെ വെച്ചു, ഇതെങ്ങാനും ഇങ്ങനെ ആയിരുന്നെങ്കിൽ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം മൊത്തം അകത്തേക്ക് വായി കൂടെ പുറത്തേക്ക് വരുമായിരുന്നു. അതും സംഭവിച്ചില്ല. ഈ ശരീരത്തിനെ മൊത്തം ഒന്ന് അനലൈസ് ചെയ്യുക എപ്പോഴെങ്കിലും, അപ്പോ കൈ കൂപ്പി പറയും, അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാണ്. തത് ബ്രഹ്മാത്വമസി തത്വമസി എന്ന് പറയാതിരിക്കില്ല. അതിനെ ആ ഭാരതീയർ ഈശ്വര ചൈതന്യം എന്ന് പറഞ്ഞത്. ആ ഈശ്വര ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചിരിക്കാൻ സാധിക്കുന്നത്. എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ലോകത്തില് പാറ കരിങ്കല്ലിനെ പൊട്ടിക്കാൻ സാധിക്കുന്ന രണ്ടേ രണ്ട് ബയോളജിക്കൽ സാധനമാണുള്ളത്? കരിങ്കല്ലിനെ പൊട്ടിക്കാൻ സാധിക്കുന്ന രണ്ട് ബയോളജിക്കൽ സാധനത്തില് ഒന്ന് നിങ്ങളുടെ പല്ലാണ്. ഈ ഊണ് കഴിക്കുമ്പോൾ ഒരു കരിങ്കല്ലിന്റെ കഷ്ണം പല്ലിന്റെ ഇടയിൽ പോയി എന്ന് വിചാരിച്ച കടക്കുന്നൊരു സൗണ്ട് കേൾക്കും. എങ്ങനെയാ സൗണ്ട് കേൾക്കുക? ഇനി എനിക്ക് ആവർത്തിക്കാൻ പറ്റില്ല, തന്നെ താനെ ചെയ്തോളാം. ആ കടിയിലാണ് ആ കല്ല് അങ്ങ് അരഞ്ഞു പോവാണ്. ആ പല്ലിന്റെ കപ്പാസിറ്റി, ഈ പല്ലിനെ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാ, എങ്ങനെയാ അതങ്ങനെ ഉണ്ടാക്കിയത് അറിഞ്ഞൂടാ. ഈ എല്ല് 32 കശേരുക്കൾ കൊണ്ടാണ് ഈ പുറം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഭാര്യമാരുടെ മുമ്പിലല്ലാതെ പലരുടെയും നട്ടല് വളയില്ല. അപ്പൊ എന്നാലും ആ 32 കൃത്യമായിട്ട് ഉണ്ടാക്കി അതിന്റെ ഇടയിൽ കൂടെ സ്പൈനൽ കോഡ് വെച്ച് അതിന്റെ ഇടയിൽ കൂടെ ഓരോ നെർവസ് സിസ്റ്റം കൊടുത്ത് അവിടെ നിന്ന് ഡോപ്പമീൻ വഴിക്ക് മെസ്സേജ് തലക്കെടുത്ത് ആ തലയിൽ അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. 6.5 ലിറ്റർ ബ്ലഡ് ഓരോ സ്ഥലത്തും ആവശ്യമായ ഓക്സിജൻ ഈ രക്തം എത്തിക്കുന്നുണ്ട്. ഈ പ്രക്രിയ മുഴുവൻ ഒന്ന് ചിന്തിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും ഈശ്വര പ്രണിധാനം എന്ന വാക്കിന്റെ അർത്ഥം. പരമമായ ഒരു ചൈതന്യത്തിന്റെ മുമ്പില് ആധാരമായി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈശ്വര ചൈതന്യം വിഷ്ണുവിന്റെയോ ശിവന്റെയോ രൂപത്തിലൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തില് കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ 10 നിയമമാണ് ഭാരതീയർ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. വീണ്ടും ഒന്നുകൂടി പറയാം, ശരിക്കൊന്ന് ചിന്തിക്കുക. അഹിംസ, സത്യം, അസ്തേയം മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതിരിക്കുക, ബ്രഹ്മചര്യം ജീവിതത്തിന്റെ ലക്ഷ്യബോധം ഉണ്ടാവുക, അപരിഗ്രഹം നമുക്കുള്ളത് കൊണ്ട് സന്തോഷിക്കാൻ സംതൃപ്തി നേടാൻ സാധിക്കുക, ശൗചം ബാഹ്യവും ആന്തരികമായ ശുചി ക്ലീൻലിനെസ് ഹൈജീൻ, സന്തോഷം ലഭിക്കുന്ന ഓരോ നിമിഷവും സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കുക, തപഃ കർമ്മം ജീവിതം ഒരു യജ്ഞമായിട്ട് ഒരു തപസ്സായിട്ട് എടുക്കുക, സ്വാധ്യായം സാധിക്കുന്നാവുന്ന അത്രയും അറിവ് നേടുക, പ്രത്യേകിച്ചും അവനവന്റെ കർമ്മമണ്ഡലത്തില്. അവസാനം പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുടെ അംശത്തെ ഈശ്വര ചൈതന്യമായിട്ട് കണ്ട് അത് എന്നിലുണ്ട്, മറ്റുള്ളവരിലുമുണ്ട്. ഈശ്വര തെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തേണമേ, ശരി ചെയ്യുമ്പോൾ അനുഗ്രഹിക്കണമേ, പന്ഥാവ് തെറ്റുമ്പോൾ ശരിക്കുള്ള വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അന്നാണ് ഈ ഭാരതീയ സന്ദേശത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുക, മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. ആ ഭാരതീയ പൈതൃകമാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത്. പഠിക്കണം, പഠിപ്പിക്കണം, ഉറക്കെ പറയണം ഭാരതീയനാണ് എന്ന്. ലോകത്തിലെ ഏത് അറിവും നിറകുടമായി നിന്ന രാഷ്ട്രത്തില് ഇന്ന് ദാരിദ്ര്യമുണ്ട്, കൈക്കൂലിയുണ്ട്, വേദനിക്കുന്നവരുണ്ട്, പല നെഗറ്റീവുകളുമുണ്ട്. എങ്കിലും ഭാരതീയർക്ക് ചിരിക്കാനറിയാം, ഭാരതീയർക്ക് സന്തോഷിക്കാനറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫർമേഷൻ ടെക്നോളജി വിങ്ങായി മാറാൻ ഭാരതീയർക്കറിയാം, ഇൻഡസ്ട്രി കുടികുത്തി വാഴ്ത്താൻ ഭാരതീയർക്കറിയാം. ഭാരതീയർക്കറിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് ഭാരതീയരായി ഉണരുക, ഭാരതീയരായി ഉയരുക, ഭാരതീയരായി ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുക എന്നെല്ലാം തിരിച്ചു നാട്ടിൽ വരുമ്പോഴും ഭൂമി തൊട്ടൊന്ന് തലയിൽ വെക്കുക. ആ രാഷ്ട്രത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകണം. ജന്മം നൽകിയ അച്ഛനും അമ്മയും അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് വരാൻ അനുവദിക്കരുത്. അവരുടെ അനുഗ്രഹവും നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കണം എന്നല്ല, അവരുടെ അനുഗ്രഹവും നിങ്ങൾ വാങ്ങിച്ചേ മതിയാവൂ, അതും കൊണ്ടേ തിരിച്ചു വരാവൂ. നിങ്ങളുമായി ബന്ധപ്പെട്ട സർവർക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടതിന്റെ നല്ല ഓർമ്മകൾ കാഴ്ചവെക്കാൻ സാധിക്കണം. ജീവിതത്തിൽ എന്നും ചിരിച്ചുകൊണ്ട് ജീവിക്കുക, അവസാനത്തെ ശ്വാസത്തില് ചിരിച്ചുകൊണ്ട് മരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അപ്രകാരം പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജീവിതം ധന്യമാക്കാൻ ജഗദീശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുബായിൽ വന്ന് ഈ പ്രഭാഷണം നടത്താൻ അനുഗ്രഹം നൽകിയ ഈ രാഷ്ട്രത്തിന്റെ തലവന്മാര്, ഈ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്ക് ആയുസ്സും ആരോഗ്യവും ചൈതന്യവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ആരെല്ലാമാണോ ജോലിയും നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തും നൽകി എന്റെ കുടുംബാംഗങ്ങൾക്ക്, എന്റെ കുടുംബാംഗങ്ങളായ നിങ്ങൾക്ക് ആശ്രയം നൽകിയ ഈ രാഷ്ട്രത്തിലെ ഓരോ വ്യക്തിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രയും ശാന്തമായി ഒരാളൊഴികെ മറ്റാരും വാച്ച് നോക്കിയില്ല, രണ്ടു പേരൊഴികെ മറ്റാരും കൂട്ടുവായ വിട്ടില്ല, അങ്ങനെ ശ്രദ്ധയോടുകൂടി ഇരുന്ന നിങ്ങൾക്ക് ഓരോരുത്തരോടും എന്റെ മനസ്സാക്ഷി ഈ ജന്മം നൽകിയ ഈശ്വരനോടും എന്റെ അച്ഛനോടും അമ്മയോടും നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിലെ ഇവിടത്തെ പ്രവർത്തകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഓരോ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരോടും, അതിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നവർ മുതൽക്ക് അവിടെ പ്രവർത്തിക്കുന്ന ഓരോ സി ജിയോടും കൌൺസിലറോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് സി ജിയെ കാണാൻ ഒരു മിനിറ്റ് ഭാഗ്യം കിട്ടി അസാധാരണമായ ആഹ്ലാദത്തോടുകൂടി അദ്ദേഹം കൈപിടിച്ച് ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ഹാൻഡ് തന്ന് പറഞ്ഞു, അടുത്ത് നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും രണ്ടു മണിക്കൂർ ഞാൻ അത് കേൾക്കാനുണ്ടാകും, ഇപ്രാവശ്യം എനിക്ക് നിവൃത്തിയില്ല, ഞാൻ ഉണ്ടാകുമെന്ന് വാക്ക് തന്നപ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിശാലത, ആത്മാർത്ഥത, ഇതറിയാനുള്ള ആഗ്രഹം ആ മനുഷ്യനോടും അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരോടും നിങ്ങളെല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ പ്രണാമം. നമസ്കാരം.